Good evening and praise the Lord.
എല്ലാവർക്കും എന്റെ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു, കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു.
At the outset, I would like to thank God and the local assembly here for the invitation granted to me to be here these days.
ഈ ദിവസങ്ങളിൽ ഇവിടെ ആയിരിക്കുവാൻ തക്കവണ്ണം എനിക്ക് സ്വാഗതം അറിയിയ അല്ലെ എന്നെ ക്ഷണിച്ച പ്രാദേശിക സഭയോടുള്ള നന്ദിയെ പ്രാരംഭമായി ഞാൻ അറിയിക്കുന്നു.
Frankly speaking, I don't deserve all this honor.
ഈ നിലയിലുള്ള ഒരു മാനം ഞാൻ അർഹിക്കുന്നില്ല എന്ന് ഞാൻ തുറന്ന് സമ്മതിക്കട്ടെ.
And often I say this that I feel more comfortable sitting under a tree and sharing the gospel to somebody who is lost.
നഷ്ടപ്പെട്ട ഒരാൾക്ക് ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് സുവിശേഷം പങ്കുവെച്ച് അവരെ രക്ഷിക്കപ്പെടുത്തുന്നതിലാണ് എനിക്ക് പലപ്പോഴും സന്തോഷവും സംതൃപ്തിയും ലഭിക്കുന്നത്.
When I go to bed every night,
എല്ലാ രാത്രിയിലും ഞാൻ ഉറങ്ങുവാനായിട്ട് പോകുമ്പോൾ,
that is a question haunts me.
ഈ ഒരു ചോദ്യമാണ് എന്നെ വേട്ടയാടുന്നത്.
To whom did I share the gospel?
ആരോടാണ് ഇന്ന് ഞാൻ സുവിശേഷം പങ്കുവെച്ചത്?
And that should be the delight of a heart.
അത് നമ്മുടെ ഹൃദയത്തിന്റെ ഒരു താല്പര്യവും സന്തോഷവും ആയിരിക്കട്ടെ.
And that delight and burden led me to study of this very exhaustive topic like this.
ഇതുപോലെയുള്ള വളരെ ആഴമേറിയ ഒരു വിഷയം പഠിക്കുവാനായിട്ട് എന്നെ സന്തോഷിപ്പിക്കുകയും എന്നെ പ്രേരിപ്പിക്കുകയും ചെയ്ത ഒരു ഘടകം അതാണ്.
There are three reasons for this.
അതിന് പ്രധാനമായിട്ട് മൂന്ന് കാരണങ്ങളാണ് ഉള്ളത്.
നമ്പർ വൺ,
ഒന്നാമതായിട്ട്,
to whom are we going to hand over the leadership in the coming days?
വരുന്ന ദിവസങ്ങളിൽ സഭാ നേതൃത്വം ആരുടെ കരങ്ങളിലേക്കാണ് നാം കൈമാറ്റം ചെയ്യുവാനായിട്ട് പോകുന്നത്?
And this was a topic that was discussed last month when we both were in Kerala.
ഞങ്ങൾ ഒന്നിച്ച് കേരളത്തിലായിരുന്നപ്പോൾ ഈ ഒരു വിഷയമാണ് അവിടെ സംസാരിക്കുവാനിടയായി തീർന്നത്.
It is a very thoughtful question.
വളരെ ചിന്ത അർഹിക്കുന്ന ഒരു വിഷയമാണ്.
It frightens me at times.
പല സന്ദർഭങ്ങളിലും എന്നെ അത് ഭയപ്പെടുത്താറുണ്ട്.
To whom and to what kind of people are we going to give the reins of the assembly leadership?
അസംബ്ലിയുടെ നേതൃത്വം ആരുടെ കരങ്ങളിലാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ളവരുടെ കരങ്ങളിലേക്കാണ് നാം കൈമാറ്റം ചെയ്യുവാൻ പോകുന്നത്?
Will it be safe in their hands?
അവരുടെ കരങ്ങളിൽ അത് സുരക്ഷിതമായിരിക്കുമോ?
നമ്പർ 2.
രണ്ടാമത്,
the current generation, do they know what they are doing?
ഇന്നത്തെ തലമുറയ്ക്ക് അവരെന്താണ് ചെയ്യുന്നത് എന്നറിയാമോ?
In terms of the assembly distinctives,
അതായത് സഭയുടെ സഭാ സത്യങ്ങളോടുള്ള ബന്ധത്തിൽ അവർ ചെയ്യുന്നത് എന്താണ് എന്ന് അവർക്ക് ബോധ്യമുണ്ടോ?
They should know why they are in brethren assembly, not brethren church.
അവരെന്തുകൊണ്ടാണ് ഒരു ബ്രദറൻ അസംബ്ലിയിൽ ഒരു കൂട്ടത്തിൽ നമ്മുടെ കൂട്ടത്തിലായിരിക്കുന്നത്?
I would prefer to call brethren assembly because that is more scriptural.
ബ്രദറൻ അസംബ്ലി എന്നുള്ള പേരിൽ വിളിക്കപ്പെടുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് തികച്ചും വചനാധിഷ്ഠിതമായിട്ടുള്ള കാര്യം.
Having traveled to very few western countries,
ചുരുക്കം ചില പാശ്ചാത്യ രാജ്യങ്ങളിൽ എനിക്ക് സന്ദർശിക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്.
There is a trend now in our assemblies where the youths are leaving out.
നമ്മുടെ സഭകളിൽ നിന്നും യുവാക്കളായിട്ടുള്ള സൗരി സൗരമാർ വിട്ടുപോകുന്ന ഒരു കാര്യം ഈ നാളുകളിൽ കാണുവാനിടയാകുന്നു.
And we claim that we have treasure in our hands in terms of distinctives.
ഈ സഭാ സത്യങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മുടെ കരങ്ങളിൽ വളരെ അമൂല്യമായിട്ടുള്ള സത്യങ്ങളുണ്ട്. അത് നാം അവർക്ക് പരിശീലിപ്പിച്ചു കൊടുക്കുകയാണ്.
If that is so,
അത് അങ്ങനെയാണെങ്കിൽ,
why the numbers are dwindling in our assembly?
നമ്മുടെ സഭാ കൂടിവരവുകളിൽ എന്തുകൊണ്ടാണ് അംഗസംഖ്യ താരതമ്യേന കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്?
These were the reasons that prompted me and forced me to do a study in this manner these days.
ee kaaranangalaana ee oru vishayam ithra vishadamayitte ee naalugalil padikkuvanayitte enne prerippichathu.
It is very exhaustive.
Idu valare aalaveeriyadum valare vishagalanamayittulla illai vishadamayittulla oru vishayamaanu.
Normally
ithrudamayittulla oru vishayamaanu.
Normally I take around 20 sessions to finish it.
ഇത് 20 സെഷൻസ് കൊണ്ടാണ് ഞാൻ സാധാരണ തീർക്കാറുള്ളത്.
ബട്ട് വി വിൽ ട്രൈ ടു ഡു ദാറ്റ് ലിമിറ്റ് ഇൻ 9 സെഷൻസ്.
അത് നാം 9 ക്ലാസുകളിലായിട്ട് ചുരുക്കി ചിന്തിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്.
ഓക്കെ, ഐ ആം ഗോയിങ് ടു ഗിവ് യു ആൻ ഔട്ട്ലൈൻ നൗ.
ഇന്ന് അതിന്റെ ഒരു ആമുഖം എന്നുള്ള നിലയിൽ അതിന്റെ ഒരു രൂപരേഖ നിങ്ങൾക്ക് തരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
ടുഡേ ആൻഡ് ടുമോറോ,
ഇന്നും നാളെയും ആ നിലയിലാണ്.
വി ആർ ഗോയിങ് ടു സീ ഫ്രം ദ ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 1 ആൻഡ് ചാപ്റ്റർ 2.
പ്രവൃത്തിയുടെ പുസ്തകം 1-2 അധ്യായങ്ങളിൽ നിന്നാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്.
Now you might have estimated now what would be the basis of this topic, and that would be the book of Acts.
ഈ വിഷയത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളത് ഇതിനോടകം നിങ്ങൾ കണക്കുകൂട്ടി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
സോ ചാപ്റ്റർ 1 ആൻഡ് ചാപ്റ്റർ 2, ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് യു വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ഹോൾ ബുക്ക് ഓഫ് ആക്ട്സ്.
ഈ പ്രവൃത്തിയുടെ പുസ്തകത്തിന്റെ പ്രാരംഭ അധ്യായങ്ങളായ 1-2 അധ്യായങ്ങൾ നാം ശരിയായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ആ പുസ്തകം മുഴുവനായിട്ടും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല.
ദ ഹോൾ 26 ചാപ്റ്റേഴ്സ്, ദ ലിങ്ക് ആൻഡ് ദ ബേസിസ് ആൻഡ് ദ ഫൗണ്ടേഷൻ ഈസ് ഇൻ ചാപ്റ്റർ 1 ആൻഡ് ചാപ്റ്റർ 2.
26 അധ്യായങ്ങളെ കോർത്തിണക്കുന്ന ആ ഒരു കണ്ണി ആദ്യത്തെ 2 അധ്യായങ്ങളിൽ ആണ് അടങ്ങിയിരിക്കുന്നത് എന്നോർക്കണം.
ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് സോ മെനി ലിങ്കേജസ് that we cannot ignore it.
നമുക്ക് വിസ്മരിക്കുവാൻ പാടില്ലാത്ത വിധത്തിൽ അനവധി കണ്ണികളാൽ ചേർത്തിണക്കപ്പെട്ട 2 അധ്യായങ്ങളാണ് പ്രാരംഭമായിട്ടുള്ള 2 അധ്യായങ്ങൾ.
So today we are going to see only the introductory part of the Bible study series, and we are going to see only chapter 1.
ഈ വേദപഠന പരമ്പരയുടെ ആമുഖം എന്നുള്ള നിലയിലുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് 1-ാമത്തെ അധ്യായത്തിൽ നിന്ന് തുടങ്ങാം.
Tomorrow chapter 2, it is a very exhaustive chapter.
നാളെ പ്രവർത്തന പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്ന് നാം ചിന്തിക്കും. അത് വളരെ വിസ്തൃതമായിട്ടുള്ള ഒരു അധ്യായമാണ്.
സോ ദേർ ആർ 3 സെക്ഷൻസ് ഇൻ ദാറ്റ് ചാപ്റ്റർ.
ആ അധ്യായത്തിൽ 3 വിഭാഗങ്ങളുണ്ട്.
ഫസ്റ്റ് വൺ ഈസ് ദ കമ്മിംഗ് ഓഫ് ദ സ്പിരിറ്റ്.
1-ാമത്തേത് പരിശുദ്ധാത്മാവിന്റെ ആഗമനം.
ആൻഡ് നമ്പർ 2 ഈസ് ദ 2 സെർമൺസ് ഓഫ് പീറ്റർ.
പത്രോസിന്റെ 2 പ്രഭാഷണങ്ങളാണ് 2-ാമത്തെ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്.
That we will see tomorrow.
അത് നാളെ നാം ചിന്തിക്കുന്നതാണ്.
So today we are going to see, we are going to lay the foundation for the next 8 sessions.
അടുത്ത 8 ക്ലാസുകളിലേക്കായിട്ടുള്ള അടിസ്ഥാനമിടുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് നാം ചെയ്യാൻ പോകുന്നത്.
Now, 28 chapters in the book of Acts is divided into 2 sections.
ഈ പ്രവൃത്തിയുടെ പുസ്തകത്തിലെ എല്ലാ അധ്യായങ്ങളും കൂടി 2 വിഭാഗങ്ങളായി 2 വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്.
ദ ഫസ്റ്റ് സെക്ഷൻ ഈസ് ഫ്രം ചാപ്റ്റർ 1 ടു ചാപ്റ്റർ 12.
1-ാമത്തെ വിഭജനം എന്ന് പറയുന്നത് 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളാണ്.
വി സീ ദ മിനിസ്ട്രി ഓഫ് പീറ്റർ ദേർ.
അവിടെ പത്രോസിന്റെ ശുശ്രൂഷയെ നമുക്ക് കാണുവാൻ കഴിയുന്നു.
ചാപ്റ്റർ 13 ടു 28,
13 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിൽ
വി സീ ദ മിനിസ്ട്രി ഓഫ് പോൾ.
പൗലോസിന്റെ ശുശ്രൂഷയെ നമുക്ക് കാണുവാൻ കഴിയുന്നു.
Now I will be giving you notes in the last week, printed notes, okay?
ഏറ്റവും അവസാനത്തെ ക്ലാസ്സിൽ ഞാൻ പ്രിന്റഡ് നോട്ട്സ് തരുന്നതായിരിക്കും.
സം സിസ്റ്റേഴ്സ് ആർ സ്മൈലിംഗ്. That's good. Yeah, because it's another hard task, you know. When a preacher has to preach, he has a outline notes. When he has to give the notes, he has to be give exhaustive notes. Very hard task. Okay. So it is 2 sections.
അത് 2 വിഭാഗങ്ങളാണ് എന്ന് നാം കണ്ടുവല്ലോ.
But in this 2 section there are 3 phases.
ഈ 2 വിഭജനങ്ങളിലായിട്ട് 3 പ്രത്യേക തരത്തിലുള്ള തലങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും.
Okay. Phase 1.
1-ാമത്തെ തലം.
Phase 1, we see how the apostles witness to the Jews.
1-ാമതായിട്ട് അപ്പോസ്തലന്മാർ എങ്ങനെയാണ് യഹൂദന്മാരുടെ മധ്യേ ശുശ്രൂഷിച്ചത് അല്ലെങ്കിൽ യഹൂദന്മാരുടെ മധ്യേ കർത്താവിനെ സാക്ഷിച്ചത് എന്നുള്ളതാണ്.
ചാപ്റ്റർ 1 ടു ചാപ്റ്റർ 8,
1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ നാം അത് കാണുന്നു.
Now they were witnessing to the Jews in Jerusalem.
അവർ യെരുശലേമിൽ കർത്താവിന്റെ സാക്ഷികളായി യഹൂദന്മാരുടെ മധ്യത്തിലായിരിക്കുന്നു.
And they were anticipating the church in chapter 1.
1-ാമത്തെ അധ്യായത്തിൽ അവർ
the Holy Spirit.
അവർ പരിശുദ്ധാത്മാവിനെ 1-ാമത്തെ അധ്യായത്തിൽ പ്രതീക്ഷിക്കുന്നതായിട്ട് അല്ലെങ്കിൽ കാത്തിരിക്കുന്നതായിട്ട് നാം കാണുന്നു.
In chapter 2 we see the birth of the church.
2-ാമത്തെ അധ്യായത്തിൽ സഭയുടെ രൂപീകരണം, സഭയുടെ ജന്മം എടുക്കുന്നതായിട്ടുള്ള ചിത്രം നാം കാണുന്നു.
Chapter 3 to chapter 8 we see an exponential growth of the church.
3 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ ക്രമാനുഗതമായിട്ട് സഭ വളരുന്നതായിട്ട് നാം കാണുന്നു.
So what is the conclusion of chapter phase 1?
എന്താണ് 1-ാമത്തെ ഫേസിന്റെ ഉപസംഹാരം, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അവസാനിക്കുന്നത്?
Apostles preaching, teaching and facing persecution.
അവിടെ അപ്പോസ്തലന്മാർ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു, അതിനെ തുടർന്ന് അവർ പീഡകളിൽ കൂടി കടന്നുപോവുകയും ചെയ്യുന്നു.
So that is happening in phase 1, 1 to chapter 8.
1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
Now what is phase 2 now?
എന്താണ് 2-ാമത്തെ ഫേസ്?
The gospel to Samaritan.
ശമരിയയിലുള്ളവരോട് സുവിശേഷം പങ്കുവയ്ക്കുന്നതാണ് നാം 2-ാമത് കാണുന്നത്.
It is from chapter 8 verse 4 to chapter 12 verse 25.
എട്ടിന്റെ നാലാം അധ്യായം മുതൽ നാലാം വാക്യം മുതൽ പന്ത്രണ്ടാം അധ്യായത്തിന്റെ 25-ാം വാക്യം വരെയാണ് നാം അത് കാണുന്നത്.
We see the conversion of the Ethiopian in chapter 8.
അവിടെ എത്യോപ്യക്കാരനായ ഷണ്ണന്റെ രൂപാന്തരവും അല്ലെങ്കിൽ തനിക്കുണ്ടായ വ്യത്യാസം നാം അവിടെ 12-ാം അധ്യായത്തിൽ കാണുന്നു.
കൺവേർഷൻ ഓഫ് സോൾ ഇൻ ചാപ്റ്റർ 9.
9-ാം അധ്യായത്തിൽ ശൗലിന്റെ രൂപാന്തരം അല്ലെങ്കിൽ ശൗലിന്റെ മാനസാന്തരം നാം കാണുന്നു.
ഇൻ ദ സെയിം ചാപ്റ്റർ ഗോസ്പെൽ ടു ജൂഡിയ,
അവിടെ യഹൂദിയയിലുള്ളവരോട് സുവിശേഷം അറിയിക്കുന്നതായിട്ട് നാം കാണുന്നു.
Chapter 10, gospel to the Gentiles, to the household of Cornelius.
കൊർന്നലിയോസിന്റെ ഭവനത്തിലുള്ള അവരോട് സുവിശേഷം അറിയിക്കുന്നത് മുഖാന്തരം ജാതികളിലേക്ക് സുവിശേഷം എത്തുന്നതായിട്ട് 10-ാം അധ്യായത്തിൽ നാം കാണുന്നു.
Chapter 12, the persecution by Herod.
12-ാം അധ്യായത്തിൽ ഹെരോദാവിനാൽ പീഡിപ്പിക്കപ്പെടുന്നതായിട്ട് നാം കാണുന്നു.
What is the conclusion of phase 2 now?
എന്താണ് ഈ രണ്ടാമത്തെ ഫേസിന്റെ അവസാനം?
Now, gospel is penetrating.
സുവിശേഷം മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുകയാണ്.
It is going to Samaritans and to Gentile as well.
അവിടെ ശമരിയക്കാരുടെ അടുക്കിലേക്കും അതുപോലെ തന്നെ ജാതികളുടെ അടുക്കിലേക്കും സുവിശേഷം കടന്നു ചെല്ലുന്നു.
But the persecution is becoming more stronger.
അതോടൊപ്പം തന്നെ പീഡകളും അതേ ശക്തിയിൽ തന്നെ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ശക്തിയോടുകൂടി വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു.
Now this is interesting.
ഇത് വളരെ നമുക്ക് താല്പര്യം ഉളവാക്കുന്ന ഒരു കാര്യമാണ്.
Now keep this in your mind when you study the book of Acts.
പ്രവൃത്തിയുടെ പുസ്തകം പഠിക്കുമ്പോൾ ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പഠിക്കുവാനായിട്ട്.
ഹൗ ദ അപ്പോസ്റ്റൽസ് ദേ വെന്റ് ഓൺ ടീച്ചിങ്,
അപ്പോസ്റ്റലന്മാർ എങ്ങനെയാണ് പഠിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോയത്.
ആൻഡ് ഹൗ ദ ജൂസ് ആൻഡ് ദ ജുഡിയൻസ് ദേ കീപ് കെപ്റ്റ് ഓൺ ഒപ്പോസിങ്,
എങ്ങനെയാണ് യഹൂദന്മാരും അതുപോലെ യഹൂദയിലുള്ളവരും ഇതിനെ എതിർത്തത്.
Now the Jews always opposed the gospel.
യഹൂദന്മാർ എപ്പോഴും സുവിശേഷത്തിന് എതിരായിരുന്നു.
And Judeans, they always altered the gospel.
യഹൂദയിലുള്ളവരോ സുവിശേഷത്തിന് അല്പം മാറ്റം വരുത്തി അതിനെ നോക്കുന്നവരായിരുന്നു.
Now these are the two distinctive sects that we find in this book, Jews and the Judeans.
യഹൂദന്മാരും അതുപോലെ തന്നെ യഹൂദയിലുള്ളവരും ആയിട്ടുള്ള രണ്ട് പ്രത്യേക തരത്തിലുള്ളവരെയാണ് നമുക്ക് പ്രവർത്തന ദിവസത്തിൽ കാണുവാൻ കഴിയുന്നത്.
The church had to face these two sects in opposition.
ഈ രണ്ട് കൂട്ടത്തിലുള്ളവരെയാണ് സഭയ്ക്ക് പ്രാഥമികമായിട്ടും നേരിടേണ്ടതായിട്ട് വന്നത്.
ഇറ്റ് ഇസ് നോട്ട് ഈസി,
അത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല.
സോ ഫേസ് 1, ഫേസ് 2, ഫേസ് 3 നൗ.
മൂന്നാമത്തെ ഫേസിലേക്ക് വരുമ്പോൾ
ഗോസ്പെൽ ടു ദി എൻഡ്സ് ഓഫ് ദി എർത്ത്,
ഭൂമിയുടെ അറ്റത്തോളവും സുവിശേഷം കടന്നു ചെല്ലുന്ന ഒരു ചിത്രം.
ഓക്കെ, നൗ വി സീ ദ Paul's three missionary journeys here.
അപ്പോസ്തലനായ പൗലോസിന്റെ മൂന്ന് സുവിശേഷ യാത്രകളെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും.
From chapter 13 to chapter 21 we see these three missionary journeys.
13 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളിലാണ് ഈ മൂന്ന് സുവിശേഷ യാത്രകളെ നമുക്ക് കാണുവാൻ കഴിയുന്നത്.
From chapter 21 verse 17 to chapter 26
21-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം മുതൽ 26-ാം അധ്യായം വരെ
we see Paul's trials in Jerusalem and Caesarea.
എരിശിലേമിലും കൈസിരിയയിലും പൗലോസ് നേരിടുന്ന കഷ്ടങ്ങളെയും പീഡകളെയും നാം കാണുന്നു.
Now lastly in chapter 27 and 28 Paul's journey to Rome.
27-ും 28-ും അധ്യായങ്ങളിൽ പൗലോസിന്റെ റോമിലേക്കുള്ള യാത്രയാണ് നാം കാണുന്നത്.
Now did you understand two sections, three phases?
രണ്ട് പ്രത്യേകമായിട്ടുള്ള വിഭജനങ്ങൾ, അതോടൊപ്പം തന്നെ ആ വിഭജനങ്ങളിൽ മൂന്ന് പ്രത്യേക തലങ്ങളിൽ അത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു.
Now the book of Acts is a crucial link between gospel and the epistles.
അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം സുവിശേഷങ്ങളും ലേഖനങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു പുസ്തകമാണ്.
Now epistles cannot be connected directly to the gospel. No.
ലേഖനങ്ങൾ നേരിട്ട് സുവിശേഷവുമായിട്ട് ബന്ധപ്പെടുത്തുവാൻ കഴിയുകയില്ല.
Neither gospel can be connected directly to the epistles. It's not possible.
അതുപോലെ തന്നെ സുവിശേഷത്തെ നമുക്ക് നേരിട്ട് ലേഖനങ്ങളുമായിട്ടും ബന്ധിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല.
What is the reason?
എന്താണ് അതിന്റെ കാരണം?
Because in between there has to be a historical evidence and background of the happening and circumstance to make a substantial evidence.
ഇതിന്റെ മധ്യത്തിൽ ചരിത്രപരമായിട്ടും വസ്തുതാപരമായിട്ടുമുള്ള ഒരു സംഭവം ഉണ്ടാകണം ഇതിനെ ഈ ഇവകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാനായിട്ട്.
And that is why the church cannot ignore this historical book of Acts.
അതുകൊണ്ടാണ് ഈ പ്രവൃത്തിയുടെ പുസ്തകം എന്ന ചരിത്രപരമായ പുസ്തകത്തെ സഭയ്ക്ക് അവഗണിക്കുവാനോ വിസ്മരിക്കുവാനോ കഴിയാത്തത്.
Example.
ഉദാഹരണം.
The teaching of church Jesus Christ taught in the Gospels.
സഭയെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ കർത്താവ് യേശു ക്രിസ്തു സുവിശേഷങ്ങളിൽ നൽകുന്നുണ്ട്.
മത്തായി ചാപ്റ്റർ 16 വേഴ്സ് 18, ഐ വിൽ ബിൽഡ് മൈ ചർച്ച്.
മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ ഞാൻ എന്റെ സഭയെ പണിയും.
നൗ കം ടു ആക്ട്സ്.
പ്രവർത്തന പുസ്തകത്തിലേക്ക് വരിക.
We see the history of the church in the book of Acts.
അവിടെ നാം സഭയുടെ ചരിത്രം കാണുവാൻ കഴിയുന്നു.
Now come to epistles now, Ephesians chapter 3 and the complete epistle.
എഫേസ്യ ലേഖനം 3-ാം അധ്യായം മുതലുള്ള ബാക്കിയുള്ള ലേഖനങ്ങളൊക്കെ നാം പരിശോധിക്കുമ്പോൾ
we see the doctrine of the church there.
സഭയെക്കുറിച്ചുള്ള ഉപദേശ സത്യങ്ങൾ അവിടെ അടങ്ങിയിരിക്കുന്നതായിട്ട് നാം കാണുന്നു.
Do you understand? Do we understand now how this book is important?
അതുകൊണ്ട് എങ്ങനെ ഈ പുസ്തകം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുന്നുണ്ടോ?
Teaching in the gospel.
പഠിപ്പിക്കലുകൾ നമുക്ക് സുവിശേഷങ്ങൾ ലഭിക്കുന്നു.
ഹിസ്റ്ററി ഇൻ ദി ബുക്ക് ഓഫ് ആക്ട്സ്,
ചരിത്രം പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്നു.
ആൻഡ് ഡോക്ട്രിൻ ഇൻ ദി എപ്പിസ്റ്റിൽ,
അതോടൊപ്പം തന്നെ സുവിശേഷം ലേഖനങ്ങളിൽ നമുക്ക്, ഉപദേശം നമുക്ക് ലേഖനങ്ങളിൽ ലഭിക്കുന്നു.
എസ്റ്റാബ്ലിഷ് എ ഡോക്ട്രിൻ,
ഒരു ഉപദേശ സത്യത്തെ സ്ഥാപിക്കുവാൻ
ദേർ ഹാസ് ടു ബി ത്രീ കണ്ടീഷൻസ്,
മൂന്ന് പ്രത്യേകമായിട്ടുള്ള വ്യവസ്ഥകളുണ്ട്.
നമ്പർ 1,
ഒന്നാമതായി
ഇറ്റ് ഹാസ് ടു ബി ടോട്ട് ബൈ ക്രൈസ്റ്റ് ഹിംസെൽഫ്,
കർത്താവ് തന്നെത്താൻ പഠിപ്പിച്ചതായിരിക്കണം.
നമ്പർ 2,
രണ്ടാമതായിട്ട്
ദി അപ്പോസ്റ്റൽസ് മൈറ്റ് ഷുഡ് ഹാവ് ടോട്ട് in the first century.
ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ അത് പഠിപ്പിച്ചതായിരിക്കണം.
And number 3,
മൂന്നാമതായിട്ട്
the first century church should have practiced it.
ഒന്നാം നൂറ്റാണ്ടിലെ സഭകൾ അത് പ്രവർത്തിപഥത്തിൽ കൊണ്ടുവന്നതായിരിക്കണം.
When these three conditions are met, the doctrine is formed.
ഈ മൂന്ന് വ്യവസ്ഥകൾ പാലിക്കപ്പെടുകയാണെങ്കിൽ ഒരു ഉപദേശ സത്യത്തെ നമുക്ക് സ്ഥാപിക്കുവാൻ കഴിയും.
Now, most of the time in my young age I used to see the book of Acts just as a story book.
എന്റെ ചെറുപ്പകാലം മുതൽ ഈ പ്രവൃത്തിയുടെ പുസ്തകം എന്നുള്ളത് ഒരു കഥ അടങ്ങിയ ഒരു പുസ്തകമായിട്ടാണ് കണ്ടിരുന്നത്.
And this is the book that made me come into full time ministry.
ഈ പുസ്തകം മുഖേനയാണ് അല്ലെങ്കിൽ എന്നെ പൂർണ്ണസമയ വേലക്കായിട്ട് പ്രേരിപ്പിച്ചത് ഈ പുസ്തകമാണ്.
And various Bible schools of India I teach this book first and then the remaining topic.
ഇന്ത്യയിലുള്ള പല ബൈബിൾ സ്കൂളുകളിലും ഞാൻ ഈ പുസ്തകമാണ് ആദ്യം പഠിപ്പിക്കുന്നത്.
You know why?
എന്തുകൊണ്ടാണെന്ന് അറിയാമോ?
I go to many Bible schools and the first year BTH I ask this question to the student.
പല ബൈബിൾ സ്കൂളുകളിൽ കടന്നു പോവുകയും ഒന്നാം വർഷ BTH വിദ്യാർത്ഥികളോട് ഞാൻ ഈ ചോദ്യം ചോദിക്കാറുണ്ട്.
What will you do after 3 years of degree?
ഈ 3 വർഷത്തെ ഡിഗ്രി പഠനത്തിന് ശേഷം നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്?
You know what is the answer?
എന്താണ് അവരുടെ ഉത്തരവ് എന്ന് അറിയാമോ?
Oh, sir, what are you asking? That need not to be answered. We are going to be out with that degree and we are going to preach the gospel and going to plant the church, blah 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 blah, and lot of things.
സാറെ, എന്തൊരു ചോദ്യമാ ചോദിക്കുന്നത്? ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഡിഗ്രിയുമായിട്ട് പോകും, ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോയി പ്രവർത്തിച്ച് സ്ഥലം സഭ രൂപീകരിക്കും എന്ന് അവർ പറയാറുണ്ട്.
I go to teach in the final year and ask the same question now.
അവസാന വർഷത്തിൽ കടന്നു ചെല്ലുമ്പോൾ ഈ ചോദ്യം തന്നെ ചോദിക്കാറുണ്ട്.
What will you do now?
ഇനിയിപ്പോ നിങ്ങൾ എന്ത് ചെയ്യും?
What, sir? Same question.
സാറെ, എന്ത് ചെയ്യാനാണ്?
We are going to do MTH and then we are going to do PhD.
ഞങ്ങൾ MTH ചെയ്യാൻ പോവുകയാണ്, അതിനുശേഷം PhD എടുക്കണം.
What did they answer in first year?
എന്തായിരുന്നു അവരുടെ ഒന്നാം വർഷത്തെ ഉത്തരം?
Where is the vision?
എവിടെയാണ് ഇന്ന് അവരുടെ കാഴ്ചപ്പാട്?
I am not against MTH and PhD. I have not done any of them.
ഞാൻ MTHനും PhDക്കും എതിരല്ല, ഞാൻ അതൊന്നും ചെയ്തതല്ല.
I have desired but I could not do it.
എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എങ്കിലും എനിക്ക് അതിന് കഴിഞ്ഞില്ല.
I had longed to do it but God did not allow that.
എനിക്ക് വളരെ താല്പര്യം അതിനോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്നു, എന്നാൽ കർത്താവ് എന്നെ അനുവദിച്ചില്ല.
Sad to say that we have become academicians and knowledge oriented Christians and missionaries and people like that.
ഇന്ന് വളരെ ദുഃഖത്തോടു കൂടി പറയട്ടെ, വളരെയധികം ബൗദ്ധികമായിട്ടുള്ള അറിവ് നിറഞ്ഞ വിശ്വാസികളും ശുശ്രൂഷകന്മാരുമായി നാം മാറിയിട്ടുണ്ട്.
Who will go for missions? That is the question.
ആര് പ്രവർത്തന കർത്താവിന്റെ വേലയ്ക്കായിട്ട് പോകും? അതാണ് ഇന്നത്തെ പ്രസക്തമായ ചോദ്യം.
This study is just not for an academic interest, let me tell you.
നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുവാനായിട്ടുള്ള ഒരു പഠനമായിട്ടല്ല ഈ പഠനം ഇരിക്കുന്നതെന്ന് പ്രാരംഭമായിട്ട് ഞാൻ പറയട്ടെ.
My deep desire within my heart is,
എന്റെ ഹൃദയത്തിലെ ഏറ്റവും ആഴമായി പതിഞ്ഞിരിക്കുന്ന ആഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ,
ഫാദേഴ്സ് ആൻഡ് മദേഴ്സ് ആർ സിറ്റിംഗ് ഹിയർ,
ഇവിടെ മാതാപിതാക്കൾ ഇരിപ്പുണ്ട്.
How many of you will be interested to send your children in the mission field?
കർത്താവിന്റെ വേലയ്ക്കായിട്ട് നിങ്ങളിൽ എത്ര പേർക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അയക്കുവാൻ താല്പര്യമുണ്ട്?
I'm going to say something, it will hurt you, but I have to say that.
ഞാൻ ഒരു കാര്യം പറയാൻ പോവാണ്, ഒരു പക്ഷേ നിങ്ങളെ അത് വേദനിപ്പിച്ചേക്കും, എങ്കിലും ഞാൻ അത് പറയട്ടെ.
The true spirituality of a parent is tested when their children go to mission field.
അവരുടെ മക്കൾ, തങ്ങളുടെ മക്കൾ വേലയ്ക്കായിട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ മാതാപിതാക്കളുടെ യഥാർത്ഥത്തിലുള്ള ആത്മീയത ചോദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ പരിശോധിക്കപ്പെടുന്നത്. നിങ്ങൾ അത് ശ്രദ്ധിച്ചുവോ?
എ ഫാദർ ആൻഡ് മദേഴ്സ് ട്രൂ സ്പിരിച്വൽ കമ്മിറ്റ്മെന്റ് ഇസ് ടെസ്റ്റഡ് വെൻ ദ ചിൽഡ്രൻ സേ ദാറ്റ് ഐ വാണ്ട് ടു ഗോ ടു മിഷൻ ഫീൽഡ്.
ഒരു മാതാപിതാക്കളുടെ യഥാർത്ഥത്തിലുള്ള ആത്മീയത പരിശോധിക്കുന്നത് അല്ലെങ്കിൽ പരിശോധിക്കപ്പെടുന്നത് അവരുടെ മക്കൾ വേലയ്ക്കായിട്ട് കടന്നു പോകണം എന്ന് പറയുമ്പോഴാണ്.
ഐ ലീവ് ദാറ്റ് ക്വസ്റ്റ്യൻ ടു യു ആൻഡ് ഐ ഹാവ് ലെഫ്റ്റ് ഇറ്റ് ഡെലിബറേറ്റ്ലി സോ ദാറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി സ്റ്റഡി You will come to a positive conclusion.
ഞാൻ ഈ ചോദ്യം വളരെ മനഃപൂർവ്വമായിട്ടാണ് പ്രാരംഭത്തിൽ ചോദിച്ചത്. ഇതിന്റെ ഈ പഠനത്തിന്റെ അവസാനത്തിൽ നാം അതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതാണ്.
Now let's revise some things which we know about this book.
ഈ പുസ്തകത്തെ കുറിച്ച് നമുക്കറിയാവുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് ഒന്ന് അയവിറക്കാം.
Luke has written two volumes. Number one is Gospel of Luke and the second one is the book of Acts.
ലൂക്കോസ് രണ്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് സുവിശേഷവും രണ്ടാമത്തേത് പ്രവൃത്തികളുടെ പുസ്തകവുമാണ്.
Now what is Luke all about, the Gospel of Luke?
ലൂക്കോസിന്റെ സുവിശേഷം എന്ന് പറയുന്നത് എന്താണ്?
That is about the ministry, death and resurrection of the Lord Jesus Christ.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയും മരണ അടക്ക പുനരുത്ഥാനത്തെ കുറിച്ചുമാണ് അത് പ്രതിപാദിക്കുന്നത്.
And then he comes to write the second volume, that is about the beginning of the early church.
അതിനുശേഷം നാം പ്രവർത്തിത പുസ്തകത്തിലേക്ക് വരുമ്പോൾ പ്രാരംഭ സഭയുടെ ആരംഭഘട്ടത്തെ നാം അവിടെ കാണുന്നു.
Now this Luke is a very systematic researcher.
വളരെ ക്രമാനുഗതമായിട്ട് ഗവേഷണം നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു ലൂക്കോസ്.
Now he writes this whole book in two directions.
ഈ രണ്ട് പുസ്തകങ്ങൾ രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ദിശാബോധത്തോടുകൂടിയാണ് ലൂക്കോസ് എഴുതിയിരിക്കുന്നത്.
Okay, now book of Acts he goes about geographically and ethnically.
ഭൂമിശാസ്ത്രപരമായിട്ടും ജാതികളോടുള്ള ബന്ധത്തിൽ മനുഷ്യരോടുള്ള ബന്ധത്തിലും ആണ് ഈ പ്രവർത്തിയുടെ പുസ്തകം താൻ എഴുതിയിരിക്കുന്നത്.
ജിയോഗ്രഫിക്കലി ജെറുസലേം ടു സമാരിയ, സിറിയ, ഏഷ്യ മൈനോർ ആൻഡ് സോ ഓൺ, ഹൗ ദ ഗോസ്പൽ ഹാസ് റീച്ച്ഡ്.
ഭൂമിശാസ്ത്രപരമായിട്ട് എരിശിലേം തുടങ്ങി ശമരിയ, അങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും സുവിശേഷം എത്തുന്നു.
When it comes to mankind, ethnically, not only to the Jews, but the Gentiles also embracing, and is very specifically writing how the Jews have accepted, how the Gentiles have accepted.
ജാതീയമായി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ മനുഷ്യരോടുള്ള ബന്ധത്തിൽ പറയുകയാണെങ്കിൽ യഹൂദന്മാരുടെ മധ്യത്തിലും ജാതികളുടെ മധ്യത്തിലും എങ്ങനെ സുവിശേഷം കടന്നു എന്നുവെന്നും എങ്ങനെ അവർ കർത്താവിനെ അറിഞ്ഞുവെന്നും താൻ ഈ പുസ്തകത്തിൽ പറയുന്നു.
Now to whom is writing?
ആർക്കാണ് താൻ ഇത് എഴുതുന്നത്?
Acts chapter 1.
പ്രവർത്തിത പുസ്തകം ഒന്നാം അധ്യായം
and verse 1.
ഒന്നാം വാക്യം.
And there we read a name, Theophilus.
അവിടെ തിയോഫിലോസ് എന്ന ഒരു വ്യക്തിയെ നാം കാണുന്നു.
Now we know that he is a very respected Roman official.
ഒരു വളരെ ബഹുമാനിക്കപ്പെട്ട ഒരു റോമൻ ഉദ്യോഗസ്ഥനായിരുന്നു.
But not only to him but to the larger audience Luke is writing this.
തനിക്ക് വേണ്ടി മാത്രമല്ല മറിച്ച് ഒരു വലിയൊരു കൂട്ടം ജനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് താൻ ഈ പുസ്തകം എഴുതുന്നത്.
Now I really don't know how many of you are very keenly followers of the book of Acts. I really don't know.
ഈ പുസ്തകത്തെ എത്രത്തോളം താല്പര്യത്തോടുകൂടി വായിക്കുകയും ഇത് പഠിക്കുകയും ചെയ്യുന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
But Luke writes a central theme of 28 chapters. What is it that binds and links and knits all these 28 chapters?
ഈ 28 അധ്യായങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കാണപ്പെടുന്ന ചില ആത്മീയ സത്യങ്ങളാണ് പൗലോസ് ഇതിനകത്ത് കോർത്തിണക്കിയിരിക്കുന്നത്.
നമ്പർ 1.
ഒന്നാമതായിട്ട്
God's great plan of salvation has been explicitly described in death, resurrection and ascension.
കർത്താവിന്റെ വലിയ രക്ഷണീയ വേലയുടെ പദ്ധതി കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുത്ഥാനങ്ങളിൽ കൂടി വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്.
നമ്പർ 2.
രണ്ടാമതായിട്ട്
how the Holy Spirit takes control of every situation.
എല്ലാ സാഹചര്യങ്ങളുടെയും നിയന്ത്രണം പരിശുദ്ധാത്മാവ് എങ്ങനെ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത് നമുക്ക് കാണുവാൻ കഴിയുന്നത്.
നമ്പർ 3.
മൂന്നാമതായിട്ട്
apostles the early church see the finger of Christ in every historical incident in the book of Acts.
പ്രവൃത്തിയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്രപരമായ എല്ലാ സംഭവങ്ങളിലും കർത്താവായ യേശുക്രിസ്തുവിന്റെ കരം അപ്പോസ്തലന്മാർക്ക് കാണുവാൻ കഴിയുന്നു എന്നുള്ളതാണ്.
ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്.
അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വസ്തുതയാണ്.
നൗ ദേ സീ ദ ഫിംഗർ ഓഫ് ക്രൈസ്റ്റ് ത്രൂ ദ ഹിസ്റ്റോറിക്കൽ ഇൻസിഡൻസസ് ലിങ്ക് ഇറ്റ് വിത്ത് ദി പ്രൊഫസി ആൻഡ് ഡിറൈവ് പവർ ടു ദി ഹോളി സ്പിരിറ്റ് ആൻഡ് ടേക്ക് ദ മെസ്സേജ് ടു ദി എൻഡ്സ് ഓഫ് ദി എർത്ത്.
കർത്താവായ യേശുക്രിസ്തുവിന്റെ കരം ആ ചരിത്ര പുസ്തകങ്ങളിൽ കൂടി ചരിത്ര സംഭവങ്ങളിൽ കൂടി വെളിപ്പെടുകയും പരിശുദ്ധാത്മാവിനാൽ അതിന് ശക്തി ലഭിച്ചിട്ട് അതിനെ അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് സുവിശേഷം എത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്.
ഇഫ് യു ഗെറ്റ് ദീസ് ത്രീ തിങ്സ്
ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുവെങ്കിൽ
യു ഡോണ്ട് ഹാവ് ടു ഗോ ടു ബൈബിൾ സ്കൂൾ ടു സ്റ്റഡി ദി ബുക്ക് ഓഫ് ആക്ട്സ്.
ഈ പ്രവർത്തിത പുസ്തകം പഠിക്കാൻ ബൈബിൾ സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല.
ഓൺലി ത്രീ തിങ്സ്, ദിസ് ഈസ് ദ സെൻട്രൽ തീം.
മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്, വളരെ കേന്ദ്രീകൃതമായിട്ടുള്ള കാര്യങ്ങൾ.
And that runs through chapter 1 through chapter 28.
ഒന്നാം അധ്യായം മുതൽ 28-ാം അധ്യായം വരെ നിറഞ്ഞു നിൽക്കുന്ന വിഷയങ്ങളാണ് ഇപ്പോ മൂന്നും.
Have you ever wondered like this?
എപ്പോഴെങ്കിലും നിങ്ങൾ ഈ കാര്യത്തെ ഓർച്ച ഈ നിലയിൽ അതിശയിച്ചിട്ടുണ്ടോ?
120 disciples turning the world upside down and in a population of 40 million in Palestine.
40 മില്യൺ ആൾക്കാര് ഉള്ളിടത്ത് നിന്ന് 120 കർത്താവിന്റെ ശിഷ്യന്മാർ ലോകത്തെ കീഴ്മേൽ മറിച്ചു എന്നുള്ളത് ഒരു അത്ഭുതകരമായിട്ടുള്ള വിഷയമായിട്ടിരിക്കുന്നല്ലേ.
ആൻഡ് ഇൻ ദാറ്റ് 120 12 സ്റ്റാൻഡ് ഔട്ട്.
ആ 120ൽ 12 പേര് എടുത്തു നിൽക്കുകയാണ്.
ഓക്കെ, നൗ ലെറ്റ് അസ് സെഗ്രിഗേറ്റ് ലൈക്ക് ദിസ്. ദോസ് 12 പീപ്പിൾ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദീസ് അനദർ മേബി 100, they impact a population of 40 million in Palestine.
ee 120 aalkaril 12 pere namukku vyathasthamaya nilayil kaanan kaliyum. ee 120 pere 40 million aalkar allengil athrayum janasankhiye engane swadhinichu ennulladha.
Have you ever thought about this ratio?
ee oru ratioye kurichu ningal eppozhengilum chindichittundo?
And this has a wonder struck me with awe, and I asked God, how could they do it?
ഞാൻ പലപ്പോഴും ഇത് ചിന്തിക്കുകയും വളരെയധികം അതിശയപ്പെടുകയും കർത്താവ് ഇത് എങ്ങനെ അവരെ കൊണ്ട് സാധിച്ചു എന്ന് ചോദിക്കുകയും ചെയ്യാറുണ്ട്.
There is another link which I'm going to say now which will help you.
ഞാൻ വേറൊരു ലിങ്ക് പറയാനായിട്ട് പോവുകയാണ്, അത് പക്ഷേങ്കിൽ നിങ്ങളെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും.
If you ask me, give me 3 words to summarize the book of Acts, I will do like this.
ഈ മൂന്ന് ഈ പുസ്തകത്തെ, പ്രവൃത്തിയുടെ പുസ്തകത്തെ ചുരുക്കത്തിൽ മൂന്ന് വാക്കുകളിൽ കൂടി പറയുവാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടാൽ,
number 1,
ഒന്നാമതായിട്ട്,
ലോർഡ് ജീസസ് ക്രൈസ്റ്റ്,
കർത്താവായ യേശു ക്രിസ്തു.
number 2,
രണ്ടാമത്,
ഹോളി സ്പിരിറ്റ്,
പരിശുദ്ധാത്മാവ്.
number 3,
മൂന്നാമത്,
ദ വേർഡ് ഓഫ് ഗോഡ്,
ദൈവത്തിന്റെ വചനം.
Now these are the 3 crucial things that was taken by the 120 band of people to shake 40 million people in Palestine.
40 million ഉള്ള ജനസംഖ്യയെ പിടിച്ചുകുലുക്കുവാനായിട്ട് 120 ആൾക്കാരെ പ്രചോദനം നൽകിയ വസ്തുത എന്ന് പറയുന്ന ഈ മൂന്ന് വാക്കുകളാണ്.
Did you get that?
നിങ്ങൾക്ക് മനസ്സിലായോ? അത്
ജീസസ് ക്രൈസ്റ്റ്,
കർത്താവായ യേശു ക്രിസ്തു,
ഹോളി സ്പിരിറ്റ്,
പരിശുദ്ധാത്മാവ്,
ആൻഡ് വേർഡ് ഓഫ് ഗോഡ്,
ദൈവത്തിന്റെ വചനം.
വാട്ട് ഈസ് ടുഡേസ് ചർച്ച് ഓർ അസംബ്ലീസ് ടേക്കിംഗ് ടു ഇംപാക്ട് ദ വേൾഡ്?
ഈ ലോകത്തെ സ്വാധീനിക്കുവാനായിട്ട് ഇന്നുള്ള സ്ഥലസഭകൾ എന്താണ് ഉപയോഗിക്കുന്നത്?
ഡെഫിനറ്റ്ലി വി ആർ മോർ ദാൻ 120 ടുഡേ.
നാം ഇന്ന് 120ൽ കൂടുതലുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ.
വൈ ദാറ്റ് ഇസ് നോട്ട് ഹാപ്പനിങ് വിച്ച് വാസ് ഹാപ്പനിങ് ഇൻ ദ ഫസ്റ്റ് സെഞ്ചുറി ചർച്ച്?
എന്തുകൊണ്ട് ഒന്നാം നൂറ്റാണ്ടിലെ സഭയിൽ സംഭവിച്ചത് ഇന്ന് സംഭവിക്കുന്നില്ല?
I wail and pray for long hours, beating my chest, asking this question to the Lord.
ഈ ചോദ്യം കർത്താവിനോട് ചോദിച്ചുകൊണ്ട് അനേക മണിക്കൂറുകൾ കരഞ്ഞ് നിലവിളിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്.
Let me tell you.
ഞാൻ ഇങ്ങനെ പറയട്ടെ,
if we don't win souls, our existence is useless.
നാം ആത്മാക്കളെ നേടുന്നില്ല എങ്കിൽ നമ്മുടെ നിലനിൽപ്പ് ഉപയോഗശൂന്യം, അർത്ഥശൂന്യമാണ്.
Spirituality inside 4 walls sounds good, looks good.
നാല് ചുവരുകൾക്കുള്ളിലുള്ള ആത്മീയത വളരെ നല്ല കാര്യമാണ് കാണുവാനും കേൾക്കുവാനും.
But actually spirituality stands outside.
എന്നാൽ യഥാർത്ഥത്തിലുള്ള ആത്മീയത വെളിയിലാണ് പ്രത്യക്ഷപ്പെടേണ്ടത്.
That is what the early church did.
അതാണ് ആദിമ സഭ ചെയ്തത്.
You know, they went out like an explosion.
അത് അവർ ഒരു വലിയൊരു സ്ഫോടനാത്മകമായ ശക്തിയായി അവർ പുറത്തേക്ക് പോയി.
Persecution did not deter them.
അവർക്കുണ്ടായ പീഡനങ്ങൾ അവരെ പുറകോട്ട് വലിച്ചില്ല.
Martyrdom did not stop them.
രക്തസാക്ഷികൾ ഉണ്ടായത് അവരെ പുറമോട്ട് വലിച്ചില്ല.
Poverty did not hinder them.
പട്ടിണി അവരെ ഒരു നിലയിലും തടസ്സപ്പെടുത്തിയില്ല.
They went on doing the task of God.
കർത്താവിന്റെ വേലയിൽ അവർ തുടർന്നുകൊണ്ടിരുന്നു.
What are we doing today?
നാം എന്താണ് ഇന്ന് ചെയ്യുന്നത്?
I leave that question to you.
ഞാൻ ആ ചോദ്യം നിങ്ങൾക്ക് വിടുകയാണ്.
Now, what is the key words? Can anybody tell what is the key words of this book?
ഈ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട വാക്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ആർക്കെങ്കിലും പറയാമോ?
1 key word.
ഒന്നാമത്തെ പ്രധാനപ്പെട്ട വാക്യം,
chapter 1 verse 8, somebody please read in Malayalam.
ഒന്നാം അധ്യായത്തിന്റെ 8th വാക്യം, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു.
ഓക്കെ, നൗ ദിസ് ഈസ് ദ കീ വേർഡ്സ് ഓഫ് ദ ഹോൾ ബുക്ക്.
ഈ പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണ് ഈ വാക്യം.
സോ ദിസ് വേർഡ്സ് ഈസ് ഗോയിങ് ടു ബി ടേക്കൺ ഇൻ എവറി ചാപ്റ്റർ ടു സീ ഹൗ ഗോഡ് ഹാസ് വർക്ക്ഡ് ത്രൂ ദി ഹോളി സ്പിരിറ്റ് in and out of the early church.
Adima sabhayil engane parishuddhaatmaavu pravartichilla kartaavu engane pravartichu ennu manasilakkuvanai ee vaakyam ella adhyayangalilum mulangi nilkunnathayittu kaanvan kadiyunu.
Okay, so there are not much doctrinal content in this book, not much.
Ee pusthakathil ഉപദേശ സത്യങ്ങൾ അധികം അടങ്ങിയിട്ടില്ല.
But doctrinal content has been justified by Paul in the epistles from this book.
ഈ പുസ്തകത്തിൽ നിന്നാണ് ഉപദേശ സത്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് ലേഖനങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നത്.
Because he needed this book to establish a doctrine.
അങ്ങനെയുള്ള ഉപദേശ സത്യങ്ങൾ സ്ഥാപിക്കുവാനായിട്ട് ഈ പുസ്തകം പൗലോസിന് ആവശ്യമായിരുന്നു.
So this book is a book of transition. That means it is a changing phase that is happening in this book.
ഈ പുസ്തകത്തിൽ നാം കാണുന്നത് ഒരു രംഗമാറ്റമാണ് കാണുന്നത്. അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് ഒരു വ്യതിയാനം ഉണ്ടാകുന്നു.
From the old covenant, the transition is happening to the new covenant.
പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്കുള്ള ഒരു മാറ്റം.
The ministry of Jesus is transferred to the apostles.
കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ അപ്പോസ്തലന്മാരിലേക്ക് മാറ്റപ്പെടുന്നു.
Israel's God witness nation, now it has become God's church now.
ദൈവത്തിന്റെ സ്വന്തം ജാതിയായ ഇസ്രായേലിൽ നിന്നും ദൈവത്തിന്റെ സ്വന്തം സഭയിലേക്ക് ശ്രദ്ധ മാറുന്നു.
In the book of Hebrews we see the theology of the transition from old covenant to the new covenant.
പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്കുള്ള മാറ്റം ഉപദേശമായിട്ട് നമുക്ക് എബ്രായ ലേഖനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്.
But the book of Acts,
എന്നാൽ പ്രവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ,
it shows the new covenant's practical outworking in the life of church.
ഈ പുതിയ നിയമം സഭകളിൽ കൂടി പ്രവൃത്തിപദത്തിലേക്ക് വരുന്നതാണ് നാം കാണുന്നത്.
Now that is important.
അത് വളരെ പ്രധാനപ്പെട്ടതാണ്.
Now in the book of Hebrews,
എബ്രായ ലേഖനത്തിൽ,
the passing over from old covenant to new covenant, that is theology.
പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്കുള്ള മാറ്റം, അത് ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു.
It is all about Christology in the book of Hebrews.
എബ്രായ ലേഖനത്തിൽ ക്രിസ്തുശാസ്ത്രത്തെ കുറിച്ചാണ് നാം കാണുന്നത്.
Okay, now what is written in the book of Hebrews as theology?
എബ്രായ ലേഖനത്തിൽ ക്രിസ്തുശാസ്ത്രമായിട്ട് എഴുതിയിരിക്കുന്ന കാര്യം,
ദാറ്റ് ഈസ് പ്രാക്ടിക്കലി ഔട്ട്വർക്കിംഗ് ത്രൂ ക്രൈസ്റ്റ്, ത്രൂ ഹോളി സ്പിരിറ്റ്, ത്രൂ വേർഡ് ഓഫ് ഗോഡ് ഇൻ ദി ബുക്ക് ഓഫ് ആക്ട്സ്.
ദൈവവചനത്തിൽ കൂടിയും പരിശുദ്ധാത്മാവിൽ കൂടിയും പ്രവൃത്തികളുടെ പുസ്തകത്തിൽ അത് സഭകളിൽ കൂടി വെളിപ്പെടുന്നതാണ് നാം കാണുന്നത്.
And that is why,
അതുകൊണ്ടാണ്
a church cannot ignore the study of the book of Acts.
അതുകൊണ്ട് ഒരു സഭയ്ക്ക് പ്രവൃത്തികളുടെ പുസ്തകത്തിന്റെ പഠനം വിസ്മരിക്കുവാൻ കഴിയുന്നതല്ല.
Now I'm going to go deeper now.
ഇനിയും കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
Now the title is convictions that guided the early church.
ആദിമ സഭയെ നയിച്ച വിശ്വാസ സത്യങ്ങൾ, അല്ലെങ്കിൽ അവരെ ദൃഢമായി അവരിൽ പതിഞ്ഞ ചില ബോധ്യങ്ങൾ.
What is the meaning of conviction?
എന്താണ് ഈ ദൃഢവിശ്വാസം അല്ലെങ്കിൽ ബോധ്യപ്പെടൽ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
I have put that word deliberately.
ആ വാക്ക് ഞാൻ വളരെ ശ്രദ്ധാപൂർവമാണ് ഉപയോഗിച്ചത്.
Now there is a difference between opinion and conviction.
ഒരു അഭിപ്രായവും ദൃഢവിശ്വാസവും തമ്മിൽ വ്യത്യാസമുണ്ട്.
Okay, what is an opinion?
എന്താണ് അഭിപ്രായം എന്ന് പറയുന്നത്?
An opinion is a position that you hold with a varied degree of intensity.
അതായത് തീവ്രതയ്ക്ക് ഉള്ള വ്യത്യാസം, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിലുള്ള ഏറ്റക്കുറച്ചിലിന്റെ അടിസ്ഥാനത്തിൽ നാം മുറുകെ പിടിക്കുന്ന ഒരു കാര്യം.
ഓക്കെ, ബട്ട് വാട്ട് ഇസ് കൺവിക്ഷൻ?
എന്താണ് ഈ കൺവിക്ഷൻ അല്ലെങ്കിൽ ദൃഢവിശ്വാസം എന്ന് പറയുന്നത്?
കൺവിക്ഷൻ ഈസ് നോട്ട് ഒപ്പീനിയൻ, ലെറ്റ് മീ ടെൽ യു.
ഈ ദൃഢവിശ്വാസം അല്ലെങ്കിൽ ബോധ്യപ്പെടുക എന്ന് പറയുന്നത് അഭിപ്രായമല്ല.
കൺവിക്ഷൻ ഈസ് റൂട്ടഡ് ഇൻ മൈ കോൺഷ്യൻസ്.
എന്റെ മനസ്സാക്ഷിയിൽ ആഴമായി ദൃഢമായി പതിഞ്ഞിരിക്കുന്നതാണ് ഈ ദൃഢവിശ്വാസം എന്ന് പറയുന്നത്.
ഇഫ് അറ്റ് ഓൾ ഐ ഹാഡ് ടു പ്ലേ വിത്ത് മൈ ഒപ്പീനിയൻ ഓർ കൺവിക്ഷൻ,
ഈ ദൃഢവിശ്വാസവും അഭിപ്രായവുമായിട്ട് ഞാൻ ഇടപെടണമെങ്കിൽ,
ഐ ഹാഡ് ടു ഓൾട്ടർ മൈ കോൺഷ്യൻസ്.
എന്റെ മനസ്സാക്ഷിക്ക് ഒരു വ്യതിയാനം ഉണ്ടാകണം.
Did you get that?
അത് നിങ്ങൾക്ക് മനസ്സിലായോ?
So we don't have an opinion about Christ, we have conviction about Christ.
നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായമല്ല, മറിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ബോധ്യമാണ്.
The world has an opinion about Christ.
കർത്താവിനെ കുറിച്ചുള്ള അഭിപ്രായം ഈ ലോകത്തിനുണ്ട്.
We don't have an opinion about the word of God, we have conviction of the word of God.
ദൈവവചനത്തെ കുറിച്ച് നമുക്ക് ഉള്ളത് ഒരു അഭിപ്രായമല്ല, മറിച്ച് ദൈവവചനത്തെ കുറിച്ചുള്ളത് ദൃഢവിശ്വാസമാണ്.
We don't have an opinion about the church of God, we have the conviction of the word.
ദൈവസഭയെ കുറിച്ച് നമുക്കുള്ളത് ഒരു അഭിപ്രായമല്ല, മറിച്ച് ദൈവസഭയെ കുറിച്ച് നമുക്കുള്ളത് ഒരു ബോധ്യമാണ്, അല്ലെങ്കിൽ ഒരു ദൃഢവിശ്വാസമാണ്.
Are we believers who hold opinion or are we believers who hold conviction?
നാം അഭിപ്രായത്തെ പിന്തുടരുന്ന വിശ്വാസികളാണോ, മറിച്ച് ദൃഢവിശ്വാസമുള്ള വിശ്വാസികളാണോ?
എ കമ്മ്യൂണിസ്റ്റ് വർക്കർ ഹി ഡസ് നോട്ട് ഹാവ് ആൻ ഒപ്പീനിയൻ അബൌട്ട് മാർക്സിസം, ഹി ഹാസ് എ കൺവിക്ഷൻ ഓഫ് മാർക്സിസം.
യഥാർത്ഥത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മാർക്സിസത്തെ കുറിച്ചുള്ള ഒരു അഭിപ്രായം അല്ല ഉള്ളത്, മറിച്ച് ആ മാർക്സിസം തന്റെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞിരിക്കുകയാണ്.
ഇഫ് എ കമ്മ്യൂണിസ്റ്റ് ഹാസ് കൺവിക്ഷൻ അബൌട്ട് മാർക്സിസം ആൻഡ് സോഷ്യലിസം, ഹൗ മച്ച് മോർ യു ആൻഡ് ഐ ഷുഡ് ഹാവ് കൺവിക്ഷൻ അബൌട്ട് ദീസ് തിങ്സ്.
മാർക്സിസത്തെ കുറിച്ചും സോഷ്യലിസത്തെ കുറിച്ചും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എത്രത്തോളം ആഴമായ ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് ദൈവദിനത്തെ കുറിച്ചും ദൈവത്തെ കുറിച്ചും എത്രയധികമായിട്ടുള്ള ആഴമായ ബോധ്യമുണ്ടാകണം.
That is a very significant question I'm asking.
വളരെ പ്രാധാന്യം അർഹിക്കുന്ന വളരെ മർമ്മപ്രധാനമായ ഒരു ചോദ്യമാണ്.
Do our children have opinion about Christ or conviction about Christ?
നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കർത്താവിനെ കുറിച്ചുള്ളത് അഭിപ്രായമാണോ അതോ ദൃഢമായ വിശ്വാസമാണോ?
Something that we need to answer. Do I have an opinion or conviction? Now conviction, it should be rooted in my conscience, deep inside my heart.
എന്റെ ഹൃദയത്തിൽ കൺവിക്ഷൻ എന്ന് പറയുന്നത് എന്റെ ഹൃദയത്തിൽ എന്റെ മനസാക്ഷിയിൽ രൂഢമൂലമായി അല്ലെങ്കിൽ ദൃഢമായി താഴമായി വേരിറങ്ങിയ ഒരു വസ്തുത അല്ലെങ്കിൽ സത്യമായിട്ടിരിക്കുന്നു.
കൺവിക്ഷൻ പ്രൊഡ്യൂസസ് കാരക്ടർ.
ഈ ദൃഢവിശ്വാസം അല്ലെങ്കിൽ നമുക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ സ്വഭാവ രൂപീകരണത്തെ ബാധിക്കുന്നു.
കൺവിക്ഷൻ ആൻഡ് കാരക്ടർ ടുഗദർ ബ്രിംഗ്സ് ഔട്ട് കോളിംഗ്.
ഈ സ്വഭാവ രൂപീകരണവും അതുപോലെ തന്നെ നമുക്കുള്ള ദൃഢവിശ്വാസവും നമുക്കുള്ള വിളിയെ വിളിയിൽ കൊണ്ടുവരും.
Now this is what Jesus Christ struggled with the 12 band of disciples to bring about conviction and character.
ഈ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോസ്തലനായ നമ്മുടെ കർത്താവ് അപ്പോസ്തലന്മാരിൽ ഉളവാക്കുവാനായിട്ട് ശ്രമിച്ചത്. അതായത് അവർക്കുള്ള ദൃഢമായിട്ടുള്ള വിശ്വാസവും അവർക്ക് കർത്താവിന്റെ വേലയിലുള്ള അവരുടെ വിളിയും.
ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു സീ ദീസ് കൺവിക്ഷൻസ്. ലെറ്റ്സ് സ്റ്റാർട്ട്.
ഈ ദൃഢവിശ്വാസം അല്ലെങ്കിൽ ഈ ബോധ്യങ്ങളെ കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം.
നൗ ഐ ഹാവ് ഡിവൈഡ് ഇൻടു ടു പാർട്സ്.
രണ്ട് ഭാഗങ്ങളായിട്ട് ഞാൻ ഇതിനെ വിഭജിച്ചിട്ടുണ്ട്.
പ്രീ ചർച്ച് കൺവിക്ഷൻ, ദാറ്റ് ഈസ് കൺവിക്ഷൻസ് ബിഫോർ ദ ചർച്ച് വാസ് ഫോംഡ്,
സഭാരൂപീകരണത്തിന് മുമ്പുള്ള ദൃഢവിശ്വാസവും.
ആൻഡ് ദ കൺവിക്ഷൻസ് ആഫ്റ്റർ ദ ബർത്ത് ഓഫ് ദ ചർച്ച്.
ദൈവസഭയുടെ രൂപീകരണത്തിന് ശേഷമുള്ള ദൃഢവിശ്വാസവും അല്ലെങ്കിൽ ബോധ്യപ്പെട്ട വസ്തുതകളും.
ദേർ ആർ ത്രീ കൺവിക്ഷൻസ് ബിഫോർ ദ ചർച്ച് വാസ് ബോർണ്ഡ് ആൻഡ് വി ആർ ഗോയിങ് ടു സീ ഇൻ ചാപ്റ്റർ 1.
സഭാരൂപീകരണത്തിന് മുമ്പ് ഉള്ള മൂന്ന് പ്രധാനപ്പെട്ട വസ്തുതകൾ അല്ലെങ്കിൽ ബോധ്യങ്ങൾ നമുക്ക് ഒന്നാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നു.
Somebody please read chapter 1 verse 1 to 3.
ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ദയവായിട്ടൊന്ന് വായിച്ചാലും. ഒന്നാമതായിട്ട്,
ബിഫോർ ദ ബർത്ത് ഓഫ് ദ ചർച്ച് ദി അപ്പോസ്റ്റിൽസ് ഹാഡ് ദ കൺവിക്ഷൻ ഓഫ് ദ റിസറക്ഷൻ ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്.
കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ചുള്ള ഒരു ദൃഢമായ വിശ്വാസം, ആഴമായ ബോധ്യം അപ്പോസ്റ്റിൽമാർക്കുണ്ടായിരുന്നു.
ദിസ് വാസ് ദ ഫസ്റ്റ് കൺവിക്ഷൻ ഫ്രം വേർ ദേ ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ദ ഗ്രേറ്റ് കമ്മീഷൻ.
മഹാനിയോഗം അവർ തുടങ്ങിയത് ഈ ലഭിച്ച ഈ ദൃഢവിശ്വാസത്തിന്റെയും ബോധ്യത്തിന്റെയും അടിസ്ഥാനത്തിലായിരുന്നു.
Now verse 1,
ഒന്നാമത്തെ വാക്യത്തിൽ,
Luke writes the former account I made of Theophilus of all that Jesus began both to do and teach.
കർത്താവ് ചെയ്തതും ഉപദേശിച്ചു തുടങ്ങിയതുമായിട്ടുള്ള കാര്യങ്ങൾ.
Until the day which he was taken up, after he through the Holy Spirit had given commandments to the apostles.
അവൻ 40 നാളോളം അവർക്ക് പ്രത്യക്ഷം ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്ന അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർ കാണിച്ചു കൊടുത്തു.
Now look at verse 3. Look at verse 3.
താൻ ആരോഹണം ചെയ്ത നാൾ വരെ.
To whom he also presented himself alive.
താൻ അവർക്ക് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടവർ.
Now why did Luke bring this here?
എന്തുകൊണ്ടാണ് ലൂക്കോസ് ഈ ഒരു വിഷയം ഇവിടെ കൊണ്ടുവരുന്നത്?
In 3 verses he summarizes the everything of Christ.
കർത്താവിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ മൂന്ന് വാക്യത്തിൽ താൻ സംക്ഷിപ്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്.
ഹാവ് യു നോട്ടീസ്ഡ് ദാറ്റ്?
നിങ്ങൾ അത് ശ്രദ്ധിച്ചുവോ?
3.5 years of ministry in 3 verses.
മൂന്നര വർഷത്തെ ശുശ്രൂഷ മൂന്ന് വാക്യങ്ങളിൽ
he starts in verse 1 all that Jesus began both to do and teach number 1
ഒന്നാമതായിട്ട് കർത്താവ് ചെയ്തതും ഉപദേശിച്ചു തുടങ്ങിയതുമായ കാര്യങ്ങൾ.
Now the sequence is a little different. Second comes from verse 2 the ascension of the Lord Jesus Christ.
രണ്ടാം ഇവിടത്തെ ആ ക്രമത്തിന് ഒരു അല്പം വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തെ കുറിച്ച് നാം കാണുന്നു.
And third we read in verse 3 about the resurrection of the Lord Jesus Christ.
മൂന്നാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ പുനരുത്ഥാനത്തെ
About whom Luke is writing here?
ആർക്കാണ് ആരെ കുറിച്ചാണ് പൗലോസ് എഴുതുന്നത്?
He is writing about the one who did not have a beginning, our Lord Jesus Christ.
ആരംഭമില്ലാത്തവനായ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ലൂക്കോസ് എഴുതുന്നത്.
Jesus Christ was the eternal, self-existing, uncreated second person in the Trinity.
ത്രിത്വത്തിൽ രണ്ടാമനായി ആരാലും സൃഷ്ടിക്കപ്പെടാതെ സർവ്വസൃഷ്ടിയുടെയും ആരംഭമായ കർത്താവായ യേശുക്രിസ്തുവാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്.
He is writing about the prophecy made by Isaiah chapter 9 verse 6 for unto us a son is born and a child is born and a son is given.
ഏശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ആരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ ആ ആളിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
So Christ did not have a beginning, he was there from eternity.
കർത്താവിന് ഒരു ആരംഭമില്ലായിരുന്നു, താൻ നിത്യത മുതൽ ഉണ്ടായിരുന്നു.
Now the word in English is Jesus began.
കർത്താവ് തുടങ്ങിയത് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്.
Now yes, the Muslim apologists, they use this word began to defend their faith.
മുസ്ലിങ്ങളായിട്ടുള്ളവര് ഈ തുടങ്ങി എന്നുള്ള പദം അവരുടെ ഉപദേശത്തെ സാധൂകരിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്.
Have you ever thought they can catch this one word began?
എപ്പോഴെങ്കിലും ഈ ഒരു തുടങ്ങി എന്നുള്ള ഒരു വാക്കിനെ മുറുകെ പിടിച്ചുകൊണ്ട്
When we say Christ was there from eternity, they say no, Acts chapter 1 verse 1, he began, that means there was a beginning of Christ.
ആദ്യ മുൻകാല നിത്യതയിൽ കർത്താവ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവർ പറയും ഇവിടെ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ തുടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഒരു ആരംഭമുണ്ട് എന്ന്.
Now what did he began?
എന്താണ് താൻ തുടങ്ങിയത്?
That which was there from eternity in the plan of God the Father.
ദൈവത്തിന്റെ പിതാവായ ദൈവത്തിന്റെ കഴിഞ്ഞ നിത്യതയിലുള്ള ആ പദ്ധതിയാണ് താൻ തുടങ്ങിയത്.
So Luke is bringing so many things in verse 1 2 3
ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ലൂക്കോസ് അതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ പരാമർശിക്കുകയാണ്.
He began to do, he did a new kind of doing. Jesus Christ did that.
കർത്താവായ യേശുക്രിസ്തു ഒരു പുതിയ തുടക്കം തുടങ്ങുകയാണ്.
And he went on doing good, that is what we read about him in the gospel.
സുവിശേഷങ്ങളിൽ നാം കാണുന്നത് താൻ ഇതുപോലെയുള്ള നന്മകൾ ചെയ്തു തുടങ്ങി താൻ മുമ്പോട്ട് പോയി.
We see about the cleansing of the lepers and healing the sick and the blind and raising the dead.
കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുകയും രോഗികളായിട്ടുള്ളവർക്ക് സൗഖ്യം നൽകുകയും മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്ന അനവധി കാര്യങ്ങൾ നാം കാണുന്നു.
In John chapter 7 verse 46 we read that a new kind of teaching, no man spoke like him.
യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 46-ാം വാക്യത്തിൽ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ലാത്തതുപോലെ സംസാരിച്ചുകൊണ്ട് ഒരു പുതിയ പഠിപ്പിക്കലിന് തുടക്കം കുറിക്കുന്ന കർത്താവ്.
മാത്യു ചാപ്റ്റർ 8 വേഴ്സ് 29 ഹി ടോട്ട് ആസ് ഹാവിംഗ് അതോറിറ്റി,
അധികാരമുള്ളവനായി സംസാരിച്ചുകൊണ്ട് തുടങ്ങി എന്ന് മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ നാം വായിക്കും.
ദാറ്റ് ഈസ് വൈ വി റീഡ് ഇൻ മാത്യു ചാപ്റ്റർ 12 വേഴ്സ് 40 എ ഗ്രേറ്റർ ഈസ് ഹിയർ ഹൂ ഈസ് ഗ്രേറ്റർ ദാൻ സോളമൻ.
മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൽ 40-ാം വാക്യത്തിൽ ഇതാ ഇവിടെ ശലോമോനിലും വലിയവൻ എന്ന് പറയുന്നതായിട്ട് നാം വായിക്കും.
ദാറ്റ് ഈസ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്.
അതാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു.
He had no beginning.
തനിക്ക് ആരംഭമില്ലാത്തവനാണ്.
But what he began, he started doing it.
താൻ എന്താണ് തുടങ്ങിയത്, അത് ചെയ്യാൻ തുടങ്ങിയത്.
And he gave a new kind of teaching.
താൻ ഒരു പുതിയ പഠിപ്പിക്കൽ അല്ലെങ്കിൽ പുതിയൊരു ഒരു ഒരു ഉപദേശം താൻ പഠിപ്പിച്ചു.
And what a teaching was that when he spoke about the sermon from the Sermon on the Mount.
താൻ പഠിപ്പിച്ച പുതിയ ഉപദേശം എന്ന് പറയുന്നത് ഗിരിപ്രഭാഷണത്തിൽ നാം കാണുന്നു.
So 1:1, 1:2, 1:3.
ഒന്നും രണ്ടും മൂന്നും വാക്യങ്ങളിൽ
have you noticed one thing now?
ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചുവോ?
How systematically Luke introduces Christ.
കർത്താവായ യേശുക്രിസ്തുവിനെ എത്ര ക്രമാഗതമായിട്ടാണ് അല്ലെങ്കിൽ ക്രമമായിട്ടാണ് ലൂക്കോസ് അവതരിപ്പിച്ചിരിക്കുന്നത്.
I like his style of writing.
ഇതുപോലെയുള്ള എഴുത്തിന്റെ ശൈലി എനിക്ക് വളരെ ഇഷ്ടമാണ്.
He just does not say unnecessary things. Straight on he introduces Christ.
കർത്താവായ യേശുക്രിസ്തുവിനെ നേരിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു ലൂക്കോസ്.
And that is the style of preaching in the book of Acts.
അത് അങ്ങനെയുള്ള ഒരു ഉപദേശത്തിന്റെയും പ്രസംഗത്തിന്റെയും ശൈലിയാണ് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നാം കാണുന്നത്.
You know, I was speaking in Delhi University and I was giving a presentation before research scholars.
ഗവേഷക വിദ്യാർത്ഥികൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഞാൻ ഒരിക്കൽ ഒരു ഒരു സന്ദേശം കൊടുക്കുകയായിരുന്നു.
And it was a presentation from about science and Bible and all the world learned PhD scholars were sitting before me.
സയൻസിനെ കുറിച്ചും വേദപുസ്തകത്തെ കുറിച്ചുമുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു. പി എച്ച് ഡി ഒക്കെ എടുക്കുന്ന വിദ്യാർത്ഥികളായിട്ടുള്ളവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്.
ബിഫോർ ദി പ്രസന്റേഷൻ ദി രജിസ്ട്രാർ കോൾഡ് മീ ഇൻ ടു ഹിസ് ഓഫീസ് ആൻഡ് ഹി സെഡ് മിസ്റ്റർ സാമുവൽ യു ആർ നോട്ട് ഗോയിങ് ടു അട്ടർ ദ വേർഡ് ജീസസ് ക്രൈസ്റ്റ്.
എന്നെ ആ പ്രസന്റേഷൻ മുമ്പായിട്ട് രജിസ്ട്രാർ ഓഫീസിൽ വിളിച്ചിട്ട് പറഞ്ഞു, യേശു ക്രിസ്തു എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത് അല്ലെങ്കിൽ പറയരുത് എന്ന് പറഞ്ഞു.
Well, I had to be diplomatic when I was sitting before him.
ഞാൻ അദ്ദേഹത്തിന് മുമ്പ് ഇരുന്നപ്പോൾ എനിക്ക് വളരെ യുക്തിയോടുകൂടി ഇടപെടേണ്ടതായിട്ട് വന്നു.
I gave the PowerPoint presentation for 1 hour.
ഞാൻ ഒരു മണിക്കൂർ നീണ്ട ഒരു പ്രസന്റേഷൻ നൽകി.
And there was an open forum.
അവിടെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു.
Before that,
അതിനു മുമ്പായിട്ട്
the Holy Spirit forced me, son, speak about Christ and the gospel.
കർത്താവിനെ കുറിച്ചും സുവിശേഷത്തെ കുറിച്ചും പറയാനായിട്ട് പരിശുദ്ധാത്മാവ് എന്നെ നിർബന്ധിച്ചു.
In 7 minutes.
ഏഴ് മിനിറ്റ് കൊണ്ട്
ഐ സ്പോക്ക് ദ ഗോസ്പൽ വിത്ത് പവർ ആൻഡ് അതോറിറ്റി.
വളരെയധികം ശക്തിയോടും അധികാരത്തോടും കൂടി സുവിശേഷം പങ്കുവച്ചു.
And the crowd started clapping.
അവിടെ ഇരുന്നവർ കൈയടിക്കാനായിട്ട് തുടങ്ങി.
And this registrar stood up and went out.
ഈ രജിസ്ട്രാർ എഴുന്നേറ്റ് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി.
I thought I am going to be fired now.
ഇവിടെ നിന്ന് എന്നെ ഇറക്കി വിടുമെന്ന് ഞാൻ വിചാരിച്ചു.
I went back to him for a cup of tea.
ഞാൻ ഒരു ചായ കുടിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് പോയി.
Sir, how are you?
ഞാൻ ചെന്ന് ചോദിച്ചു, സാറിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട്?
യു ആർ എ ഡിസൊബീഡിയന്റ് ക്രിസ്ത്യൻ, റൈറ്റ്?
നീ അനുസരണമില്ലാത്ത ഒരു ക്രിസ്ത്യാനിയാണ് അല്ലേ എന്ന് ചോദിച്ചു.
സർ, ആക്ച്വലി ഐ ഒബെയ്ഡ്, യു ഡിസൊബെയ്ഡ്. I obeyed.
ഞാൻ അനുസരിച്ചു, നീയാണ് അനുസരിക്കാഞ്ഞത് എന്ന് ഞാൻ
പറഞ്ഞു. I don't obey man, I obey my master. Let me tell you this.
ഞാൻ മനുഷ്യരെ അല്ല അനുസരിക്കുന്നത്, ഞാൻ എന്റെ യജമാനനെയാണ് അനുസരിക്കുന്നത് എന്ന് പറഞ്ഞു.
No, that's what Luke is doing here.
അതാണ് ലൂക്കോസ് ഇവിടെ ചെയ്യുന്നത്.
He introduces Christ straight on.
നേരെ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുകയാണ്.
What a beginning of this book.
എന്തൊരു തുടക്കമാണ് ഈ പുസ്തകത്തിൽ ലഭിച്ചിരിക്കുന്നത്.
Beginning with the power of the resurrection of the Lord Jesus Christ.
കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശക്തിയാൽ തുടക്കമിട്ട പുസ്തകം.
So what is the first conviction that the apostles had before the church was born?
ഈ സഭാരൂപീകരണത്തിന് മുമ്പായിട്ട് അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്ന ആദ്യത്തെ ആ ബോധ്യം അല്ലെങ്കിൽ ദൃഢവിശ്വാസം എന്തായിരുന്നു?
ഇറ്റ് വാസ് അബൌട്ട് ദി റിസറക്ഷൻ ഓഫ് ദി ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ദാറ്റ് വാസ് എ വെരി നെസസറി എവിഡൻഷ്യൽ കൺവിക്ഷൻ ദാറ്റ് നീഡഡ് ദേ ഓട്ട് ടു ഹാവ്.
കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം, അത് അവരുടെ തുടർന്നുള്ള ജീവിതത്തിലും ശുശ്രൂഷകളിലും ഏറ്റവും അനിവാര്യമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു ദൃഢവിശ്വാസമായിരുന്നു.
വാട്ട് ഡസ് പോൾ സേ അബൌട്ട് ദിസ് ഇൻ 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 15 ആൻഡ് വേഴ്സ് 14?
ഇതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറയുന്നത്? കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 15 അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ, 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ,
പ്ലീസ് റീഡ് ഇറ്റ്.
ദയവായി വായിച്ചാലും അപ്പോസ്തലനായ പൗലോസ് വളരെ കഠിനമായ കട്ടിയുള്ള വാക്കുകളാണ് ഇവിടെ
ഉപയോഗിച്ചിരിക്കുന്നത്.
താൻ പറയുകയാണ്, കർത്താവ് ഉയർത്തു നിന്നിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്. ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്.
We are false witnesses of God.
ഞങ്ങൾ ദൈവത്തിന്റെ കള്ളസാക്ഷികളാണ്.
And we are testifying falsely about God.
ഞങ്ങൾ ദൈവത്തെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരാണ്.
And he says your faith is also futile.
നിങ്ങളുടെ വിശ്വാസവും ആ നിലയിലാണെങ്കിൽ വ്യർത്ഥമാണ് എന്താണ് പറയുന്നു.
And he says you are still in your sins.
അതിനുശേഷം താൻ പറയുന്നു, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു.
That is why Christ was so insistent to present himself after his resurrection to the disciples at least 10 times to prove. And he says to Thomas, could you please put your fingers into my hand.
അതുകൊണ്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് തന്റെ പുനരുത്ഥാനത്തിന് ശേഷം ഏറ്റവും കുറഞ്ഞ 10 പ്രാവശ്യമെങ്കിലും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ഈവൻ തോമസിനോട് തന്റെ ആ കരങ്ങൾ തന്റെ കരങ്ങളിലേക്ക് ഇട്ട് ആ ആണിപ്പഴുതൊന്ന് ഫീൽ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടത്.
When I imagine that sight, Thomas sitting here and Christ sitting here.
തോമസ് ഇവിടെ ഇരിക്കുന്നു, നമ്മുടെ കർത്താവ് ഇവിടെ ഇരിക്കുന്നു, ഞാൻ ഇങ്ങനെ അനുമാനിക്കുകയായിരുന്നു.
I was imagining the body language of Christ.
കർത്താവിന്റെ ആ ശരീരഭാഷ ഞാൻ ഇങ്ങനെ അനുമാനിക്കുകയായിരുന്നു.
And about Thomas body language.
തോമസിന്റെ ശരീരഭാഷയും.
തോമസ് മൈ ബി സിറ്റിംഗ് ഹിയർ സ്റ്റിഫ് വെരി ഡിഫൻസീവ്.
യാതൊരു അനക്കവും ഇല്ലാതെ തോമസ് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് കരുതുക.
ലെറ്റ് മീ സീ ഹൗ ഫാർ ക്രൈസ്റ്റ് വിൽ കം ടു പ്രൂവ് ദാറ്റ് ഹീസ് അലൈവ്.
താൻ ജീവിച്ചിരിക്കുന്നു എന്ന് ക്രിസ്തു എത്രത്തോളം തെളിയിക്കും എന്ന് ഞാനൊന്ന് കാണട്ടെ.
ബോഡി ലാംഗ്വേജ് ഓഫ് ക്രൈസ്റ്റ്.
കർത്താവിന്റെ ശരീരഭാഷയോ?
തോമസ്.
തോമസ്
ഹീസ് ലീനിങ് ഫോർവേഡ്.
താൻ മുമ്പോട്ട് ആഞ്ഞുകൊണ്ട് തോമസിനോട് പറയുകയാണ്.
തോമസ് ഈസ് ലീനിങ് ബാക്ക്വേർഡ്.
അപ്പോൾ തോമസ് പുറകോട്ട് ചായുകയാണ്.
ക്രൈസ്റ്റ് ഈസ് ലീനിങ് മോർ ഫോർവേർഡ്. തോമസ് പുട്ട് യുവർ ഫിംഗർ ഹിയർ.
കർത്താവ് കുറച്ചുകൂടി മുമ്പോട്ട് ആഞ്ഞുകൊണ്ട് തോമസിനോട് പറഞ്ഞു, നിന്റെ ആ വിരൽ ഇങ്ങോട്ട് ഇടുക.
ദി എവിഡൻസ് ഓഫ് റിസറക്ഷൻ വാസ് സോ ക്രൂഷ്യൽ ടു ദി ഡിസൈപ്പിൾസ്. ക്രൈസ്റ്റ് ന്യൂ ദാറ്റ്.
കർത്താവിന് അറിയാമായിരുന്നു തന്റെ പുനരുത്ഥാനത്തിന്റെ ആ തെളിവ് ശിഷ്യന്മാർക്ക് എത്രത്തോളം അനിവാര്യമാണ് എന്നുള്ളത്.
ബിക്കോസ് ഫ്രം ദാറ്റ് കൺവിക്ഷൻ ഓഫ് ദി റിസറക്ഷൻ ദേ ആർ ഗോയിങ് ടു സ്റ്റാർട്ട്.
അവിടെ നിന്നാണ്, അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നാണ് അവരുടെ ശുശ്രൂഷ തുടങ്ങുന്നത്.
ഹൗ ഓഫൻ ഇൻ അവർ ഗോസ്പൽസ് വി പ്രീച്ച് അബൌട്ട് റിസറക്ഷൻ ഓഫ് ദി ലോർഡ് ജീസസ് ക്രൈസ്റ്റ്.
നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് എത്രത്തോളം സുവിശേഷങ്ങളിൽ പ്രസംഗിക്കാറുണ്ട്?
വൺ മോർ സ്റ്റെപ്പ്, ലെറ്റ് മീ സേ,
ഒരു പടിയുടെ കടന്ന് ഞാൻ പറയാം.
ഹൗ ഓഫൻ വി സെലിബ്രേറ്റ് റിസറക്ഷൻ ഇൻ അവർ വർഷിപ്പ് മീറ്റിംഗ്.
നമ്മുടെ ആരാധനാ യോഗങ്ങളിൽ നമ്മുടെ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ നാം എത്രത്തോളം ഓർക്കാറുണ്ട്?
ഇറ്റ്സ് എ ഡിബേറ്റബിൾ തിങ് അമംഗ് സ്റ്റാർസ്.
നമ്മുടെ മധ്യത്തിൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു വിഷയമാണ്.
ഐ വാസ് ഗിവിംഗ് എ വർഷിപ്പ് തോട്ട് ഇൻ എ അസംബ്ലി ഇൻ നോർത്ത് ഇന്ത്യ.
നോർത്ത് ഇന്ത്യയിലുള്ള ഒരു അസംബ്ലിയിൽ ആരാധനയോടുള്ള ബന്ധത്തിൽ ഒരു ചിന്ത പങ്കുവെക്കുകയായിരുന്നു.
ആൻഡ് ഐ സെഡ് ദിസ് ടേബിൾ റിമൈൻഡ്സ് ഓഫ് ദ വിക്ടറി ഓൺ ദ ക്രോസ് ബൈ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഓൺ ദ സൈറ്റൻ ബിക്കോസ് ഹീ ഈസ് അലൈവ് ആൻഡ് ഹീ ഈസ് നോ മോർ ഡെഡ്. ഹീ ഈസ് സീറ്റഡ് ഓൺ ദ ത്രോൺ.
ഈ മേശ നമ്മെ ചൂണ്ടിക്കാണിക്കുന്ന കാൽവരി ക്രൂശിൽ നമ്മുടെ കർത്താവ് സാത്താന്റെ മേൽ കൈവരിച്ച വിജയത്തെ കുറിച്ചാണ് ഇന്ന് അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് താൻ പറഞ്ഞു.
ആഫ്റ്റർ ദ മീറ്റിംഗ് വൺ ബ്രദർ കംസ്.
അതിനുശേഷം ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു,
ബ്രദർ,
സഹോദര,
we are remembering the death.
നാം കർത്താവിന്റെ മരണത്തെയാണ് ഓർക്കുന്നത്.
What are you saying?
എന്താണ് നീ പറയുന്നത്?
I said, brother, what are you saying?
ഞാൻ ചോദിച്ചു, നീ എന്താ പറയുന്നത്?
Have you ever thought what are we doing in Sunday worship?
നാം ഞായറാഴ്ച ആരാധനാ യോഗങ്ങളിൽ എന്താണ് ചെയ്യുന്നതെന്ന് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ?
Oh, Paul says in Colossians, Satan has been defeated and we are worshiping as defeated Christians.
കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, സാത്താനെ താൻ തോൽപ്പിച്ചു എന്ന് പറയുന്നു. നാം വീണ്ടും ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ അക്കാര്യം ഓർക്കുക.
But here the disciples, they celebrate the resurrection, they take it as an evidential point, and from that single powerful evidence they start the work.
വളരെ തെളിവോടു കൂടി ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ അപ്പോസ്തലന്മാർ കാണുകയും അല്ലെങ്കിൽ അത് ഓർക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ തുടർന്നുള്ള ശുശ്രൂഷകൾ തുടങ്ങുകയും ചെയ്യുന്നു.
ഓക്കേ, നമ്പർ 2.
രണ്ടാമതായിട്ട്,
നൗ കൺവിക്ഷൻ ഓഫ് പ്രെയർ ബിഫോർ ദ ചർച്ച് വാസ് ബോൺ.
പ്രാർത്ഥനയെക്കുറിച്ചുള്ള അവരുടെ ദൃഢ വിശ്വാസം അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന ബോധ്യം സഭാരൂപീകരണത്തിന് മുമ്പ്.
Now conviction of prayer is there after the church was born also.
സഭാരൂപീകരണത്തിന് ശേഷവും ഈ പ്രാർത്ഥനയെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധം അവർക്കുണ്ടായിരുന്നു.
So this is the only one conviction which was there after church and before church.
ഈ ഒരു ദൃഢ വിശ്വാസം അല്ലെങ്കിൽ ഈ ഒരു യഥാർത്ഥ ബോധ്യം മാത്രമാണ് സഭാരൂപീകരണത്തിന് മുമ്പും അതിനുശേഷവും ഉണ്ടായിരുന്നത്. അതായത് പ്രാർത്ഥനയെ കുറിച്ച്
12-14.
12 മുതലുള്ള 14 വരെയുള്ള വാക്യങ്ങളിൽ
ജീസസ് ഈസ് അസെൻഡഡ്.
കർത്താവ് സ്വർഗാരോഹണം ചെയ്തു.
ആൻഡ് ദ ടു മെൻ ഹു വർ ഇൻ ദ ഫോം ഓഫ് ഏഞ്ചൽസ് ദേ കം ആൻഡ് സീ വൈ ആർ യു ഗേസിംഗ് അപ്പ് ഇൻടു ഹെവൻ ലൈക് ദിസ്.
രണ്ട് ദൂതന്മാര് രണ്ടുപേര് വന്ന് നിങ്ങൾ സ്വർഗത്തേക്ക് നോക്കി നിൽക്കുന്ന എന്തെന്ന് ചോദിച്ചു.
ഗിവ്സ് ദം അഷ്യൂറൻസ് ദാറ്റ് സീ സെയിം ജീസസ് ഹു വാസ് ടേക്കൻ അപ്പ് ഫ്രം യു ഇൻടു ഹെവൻ വിൽ സൂൺ കം ഇൻ ദ ലൈക് മാനർ ആസ് ഹി വെന്റ് ഇൻടു ഹെവൻ.
ഈ ആകാശത്തേക്ക് സ്വർഗാരോഹണം, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു സ്വർഗത്തിലേക്ക് പോകുന്നത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ മടങ്ങി വരും എന്ന് അവരോട് പറഞ്ഞു.
Now look at how verse 12 starts.
എങ്ങനെയാണ് 12-ാം വാക്യം തുടങ്ങുന്നത് നോക്കുക.
Then they returned to Jerusalem.
അപ്പോൾ അവർ യെരുശലേമിന് സമീപത്തുള്ള യെരുശലേമിലേക്ക് പോയി.
They remembered the words of Christ that they have to wait in Jerusalem.
യെരുശലേമിൽ അവർ കാത്തിരിക്കണം എന്നുള്ള ആ വാക്ക് അവർ ഓർത്തു.
All the disciples were there and the sisters are there.
അവിടെ ശിഷ്യന്മാരുണ്ടായിരുന്നു, സഹോദരിമാരുണ്ടായിരുന്നു.
Verse 14.
14-ാം വാക്യം.
These all continued with one accord in prayer.
അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു എന്ന വാക്യം.
The apostles had a call. Apostles had a car. A court, Honda Accord.
അപ്പോസ്തലന്മാർക്ക് ഒരു ഹോണ്ട അക്കോർഡ് കാർ
ഉണ്ടായിരുന്നു.
അവരെ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു എന്നാണ് ഇവിടെ
രേഖപ്പെടുത്തിയിരിക്കുന്നത്. Jew was supposed to walk on the day of Sabbath.
ഒരു ശബത്ത് ദിവസത്തെ വഴി എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് 200 യാർഡ് മാത്രമേ 2000 യാർഡ് മാത്രമേ ഒരു ശബത്ത് ദിവസത്തിൽ ഒരു യഹൂദൻ നടക്കുവാൻ പാടുള്ളായിരുന്നു.
Now they were told to wait in Jerusalem and after 10 days the Holy Spirit is going to come.
യെരുശലേമിൽ നിങ്ങൾ കാത്തിരിക്കണം, 10 ദിവസത്തിന് ശേഷം പരിശുദ്ധാത്മാവ് വരുമെന്ന് കർത്താവ് പറഞ്ഞു.
They all continued with one accord in prayer.
അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചുകൊണ്ട് അവിടെ ആയിരുന്നു.
With the woman and the Mary and the mother of Jesus and all with his brothers, they were in that upper room possibly.
യേശുവിന്റെ അമ്മയായ മറിയയോടും ബാക്കി സഹോദരിമാരോടും ചേർന്ന് അവരെല്ലാവരും കൂടി അവിടെ കാത്തിരുന്നു.
Oh, they were together in that room where Christ probably spent his last hours with the disciples.
ശിഷ്യന്മാരുമായി തന്റെ അവസാനത്തെ മണിക്കൂറുകൾ കർത്താവ് ചെലവഴിച്ച ആ മുറിയിൽ അവരെ ആയിരുന്നു.
It what kind of company this company was? What kind of gathering this was?
ഏത് തരത്തിലുള്ള ഒരു കൂടിവരവായിരുന്നു ഇത്?
It was a persevering company, waiting company.
അത് കാത്തിരിക്കുന്ന കർത്താവിനായി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കുന്ന ഒരു കൂടിവരവായിരുന്നു.
They were a purposeful company. They waited for a purpose.
അവരെ ഒരു ഉദ്ദേശത്തോടു കൂടി കാത്തിരുന്ന ഒരു കൂടിവരവായിരുന്നു.
They were a praying company.
അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കൂടിവരവായിരുന്നു.
They were a precious company.
അവർ വളരെ വിലയേറിയ ഒരു കൂട്ടമായി.
And these all 120 of them with this beautiful unity of mind and thought and purpose for serving, waiting in the upper room.
ആ മാളികമുറിയിൽ ഈ 120 പേര് ഒരേ ഉദ്ദേശത്തോടു കൂടി ഒരേ മനസ്സോടു കൂടി കാത്തിരിക്കുകയാണ്.
And that is the second conviction preachers.
അതാണ് സഭാരൂപീകരണത്തിന് മുമ്പായിട്ട് ഉണ്ടായിരുന്ന ദൃഢ വിശ്വാസം.
The third conviction.
മൂന്നാമത്തേത്
കൺവിക്ഷൻ ഓഫ് ദി ഓൾഡ് ടെസ്റ്റമെന്റ് പ്രൊഫസി ഫ്രം വേഴ്സ് 15-26.
15 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ പഴയ നിയമ പ്രവചനങ്ങളെ കുറിച്ചുള്ള യാഥാർത്ഥ്യ ബോധ്യം.
ഓക്കെ, നൗ സഡൻലി വാട്ട് ഹാപ്പൻസ്?
പെട്ടെന്ന് എന്ത് സംഭവിക്കുന്നു?
പീറ്റർ സ്റ്റാൻഡ്സ് അപ്പ്.
പത്രോസ് എഴുന്നേറ്റ് നിൽക്കുന്നു.
ഹി വാസ് റിമൈൻഡഡ് ഓഫ് സാം 55.
55-ാം സങ്കീർത്തനം താൻ ഓർക്കുന്നു.
And he knows that Judas is no more.
അവിടെ യൂദ ഇല്ല എന്നുള്ളത് എനിക്കറിയാം.
And he is trying to put the loose ends together and he is amending ways to bring that 12 together.
അവിടെ ആ 12 പേരെ ഒന്നിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഒരു വലിയ ശ്രമം പൗലോസ് പത്രോസ് അവിടെ നടത്തുകയാണ്.
I sometimes wonder what happened to Peter suddenly.
എന്താണ് പത്രോസിന് പെട്ടെന്ന് സംഭവിച്ചതെന്ന് പലപ്പോഴും ഞാൻ അതിശയിക്കാറുണ്ട്.
ഹി സ്റ്റുഡ് അപ്പ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ഡിസൈപ്പിൾസ്.
അപ്പോസ്തലൻ ശിഷ്യന്മാരുടെ മധ്യത്തിൽ താൻ എഴുന്നേറ്റ് നിന്നു.
ആൻഡ് ഹി സ്റ്റാർട്ടഡ് പ്രീച്ചിംഗ് ലൈക് ദിസ്, മെൻ ആൻഡ് ബ്രദർ, ഡു യു നോ സംതിങ്?
സഹോദരന്മാരെ, പുരുഷന്മാരെ, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ എന്ന് ചോദിച്ച് അവരോട് സംസാരിച്ചു.
ദി സ്ക്രിപ്ചർ ഹാഡ് ടു ബി ഫുൾഫിൽഡ്.
പ്രവചനം നിവർത്തിയാകേണ്ടതായിട്ടുണ്ട്.
വാട്ട് വാസ് സ്പോക്കൺ ത്രൂ ഡേവിഡ് അബൌട്ട് ജൂഡാസ്?
യൂദയെക്കുറിച്ച് ദാവീദിനാൽ പ്രവചിക്കപ്പെട്ട കാര്യങ്ങൾ എന്താണ്?
ഹി ഡിസ്ക്രൈബ്സ് ദ ഹോൾ എപ്പിസോഡ്, ഹൗ ജൂഡാസ് കമ്മിറ്റ് സൂസൈഡ്.
എങ്ങനെയാണ് യൂദ തന്നെത്താൻ കെട്ടിയാന്ന് ചത്തത് എന്നുള്ള ആ കാര്യങ്ങളെല്ലാം താൻ അവിടെ വിവരിക്കുകയാണ്.
ആൻഡ് ദെൻ ഹി സേസ് ഇൻ വേഴ്സ് 22 ഓൺവേർഡ്സ്,
അതിനുശേഷം 22-ാം വാക്യം മുതൽ താൻ പറയുകയാണ്.
He describes a beautiful condition about who can be an apostle.
Aarku oru apostolen aayirikkam ennulladinulla manoharamaya oru vyavastha avada than parayya.
We saw how a doctrine is formed.
Engeneyana oru upadesham sthapikkapadunnathennu nam kaanikkundayi.
Now Peter is teaching who can become an apostle.
Aarku oru apostolen aayirikkan kazhiyum ennullathu Petrus ivada padipikkukayanu.
There are few conditions who can become an apostle.
Aarku apostolen aagam ennulladine chila vyavasthakal undu.
Verse 22.
22-aam vaakyam. ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീരണം.
ഹി ഷുഡ് ഹാവ് നമ്പർ 1 ഇന്റിമേറ്റ് നോളജ് ഓഫ് ക്രൈസ്റ്റ് ത്രൂ ദി എൻഡ് അബൌട്ട് ദി മിനിസ്ട്രി ഓഫ് ക്രൈസ്റ്റ്.
കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയെ കുറിച്ച് അതിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഹൃദ്യമായ അറിവുള്ള അല്ലെങ്കിൽ വളരെ അടുത്തറിയുന്ന ഒരു വ്യക്തിയായിരിക്കണം.
ആൻഡ് ഹി ഷുഡ് ബി എ വിറ്റ്നസ് വിത്ത് ദി അപ്പോസ്റ്റിൽസ് ഓഫ് ഹിസ് റിസറക്ഷൻ.
തന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ബാക്കിയുള്ള അപ്പോസ്തലന്മാരോട് ചേർന്ന് സാക്ഷ്യം വഹിച്ച ഒരാളായിരിക്കും.
ടു കണ്ടീഷൻസ് ടു ബിക്കം ആൻ അപ്പോസ്റ്റിൽ,
ഒരു അപ്പോസ്തലനായി തീരുവാനുള്ള രണ്ട് വ്യവസ്ഥകൾ.
ഹി ഷുഡ് ഹാവ് സീൻ ക്രൈസ്റ്റ് ഇൻ ആൻഡ് ത്രൂ ഹിസ് മിനിസ്ട്രി.
കർത്താവായ യേശുക്രിസ്തു ക്രിസ്തുവിന്റെ ശുശ്രൂഷ ആരംഭം മുതൽ അവസാനം വരെ കണ്ട വ്യക്തി.
Number 2, he should be a witness to his resurrection.
രണ്ടാമതായിട്ട് തന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ച വ്യക്തി.
So that is in verse 22.
അതാണ് 22-ാം വാക്യത്തിൽ നാം കാണുന്നത്.
Okay. Now having made that historic sermon,
ആ ചരിത്രപരമായ ആ പ്രസംഗം അവിടെ ചെയ്ത ശേഷം,
they introduced two names.
രണ്ട് പേരുകൾ അവിടെ പരിചയപ്പെടുത്തുകയാണ്.
Joseph, who is called Barsabbas, and Matthias.
ബർശബാസ് എന്ന യോസഫിനെയും മത്തിയാസിനെയും അവിടെ പരിചയപ്പെടുത്തുകയാണ്.
And in verse 26.
26-ാം വാക്യത്തിൽ,
and they cast their lots, and the lot fell on Matthias.
ചീട്ട് മത്തിയാസിന് വീഴുകയും അവനെ 11 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു.
This is the last mention of casting lot in the Bible.
ഈ ചീട്ടിടുന്നതിനെ കുറിച്ച് ഏറ്റവും അവസാനമായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണിത്.
We have this in Leviticus chapter 16, when the offering was done on the Day of Atonement.
മഹാപാപ പരിഹാര ദിവസത്തിൽ ചീട്ടിടുന്നതിനെ കുറിച്ച് ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ നാം
വായിക്കുന്നു.
അഹരോൻ രണ്ട് ആടുകളെ കൊണ്ടിരുന്നതായിട്ട് നാം അവിടെ വായിക്കുന്നു.
One lot for the Lord and the other lot of the scapegoat.
ഒന്ന് കർത്താവിന് വേണ്ടിയുള്ളതും മറ്റേത് മരുഭൂമിയിലേക്ക് വിടാനായിട്ടുള്ളതിനെ.
And the lot on which the Lord's lot fell, that was brought as a sin offering.
പാപയാഗമായിട്ട് കർത്താവിന് വേണ്ടിയുള്ള ചീട്ട് വീണ ആടിനെ പാപയാഗമായിട്ട് അവിടെ അർപ്പിക്കണം.
But in Proverbs chapter 16, now just take this verse now. Proverbs chapter 16.
എന്നാൽ സദൃശ്യവാക്യം 16-ാം അധ്യായത്തിൽ
the lot is cast into the lap, but its every decision is from the Lord.
Cheetha madil idunu adinte vidhanamo yehovayilathre yehovayilathre.
Do you understand the meaning of that verse?
ഏ ഈ വാക്യത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ?
The lot is put there.
ചീട്ട് അവിടെ ഇടുന്നു.
But the decision is from the Lord.
എന്നാൽ അതിന്റെ തീരുമാനം യഹോവയിൽ നിന്നാണ്.
So we believe what happened in Acts chapter 1, the lot was done by the apostles.
ഇവിടെ 1-ാം അധ്യായത്തിൽ ചീട്ട് അപ്പോസ്തലന്മാർ ഇട്ടു എന്ന് നാം വായിക്കുന്നു.
But the decision was of God.
എന്നാൽ അതിന്റെ തീരുമാനം വന്നത് യഹോവയിൽ നിന്നാണ്.
So three convictions we saw pre-church, pre-birth of church.
സഭാരൂപീകരണത്തിന് മുമ്പായിട്ടുള്ള മൂന്ന് ഉപദേശ സത്യങ്ങളെ കുറിച്ച് നാം കാണുകയുണ്ടായി.
നമ്പർ 1, conviction of the resurrection of the Lord Jesus Christ.
കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ചുള്ള ആ ബോധ്യം.
നമ്പർ 2, they were waiting in the upper room and they had the conviction of prayer.
രണ്ടാമതായിട്ട് അവര് ആ മാളികമുറിയിൽ കാത്തിരുന്നു, അവർക്ക് പ്രാർത്ഥനയെ കുറിച്ചുണ്ടായിരുന്ന ബോധ്യം.
നമ്പർ 3, the conviction of the Old Testament prophecy that needed to be fulfilled before they started the ministry.
അവരുടെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് പഴയ നിയമ പ്രവചനങ്ങൾ നിവൃത്തിയാകണം എന്നുള്ള ബോധ്യം.
So I hope now you've got a fair idea of chapter 1. I have explained almost all the verses.
എല്ലാ വാക്യങ്ങളും ഏകദേശം ഞാൻ വിശദീകരിച്ചുകൊണ്ട് 1-ാമത്തെ അധ്യായത്തെ കുറിച്ചുള്ള ഏകദേശ രൂപം നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
So how are we going to build on this premise now?
ഈ ഒരു തുടക്കത്തിൽ നിന്ന് നാം എങ്ങനെയാണ് മേപ്പോട്ട് കെട്ടിപ്പടുക്കുവാനായിട്ട് പോകുന്നത്?
Today only I just made the loose ends come together and make us see three convictions of the apostles.
ആ ചിതറിക്കിടന്ന കാര്യങ്ങൾ ഒന്നിച്ചു കൊണ്ടുവന്നിട്ട് അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്ന മൂന്ന് ബോധ്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറഞ്ഞത്.
Remember those three words.
ആ മൂന്ന് വാക്കുകൾ നിങ്ങൾ ഓർക്കുക.
Runs through the book of Acts.
ഈ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ ഉടനീളം കാണപ്പെടുന്ന വാക്കുകൾ.
That summarizes the whole 28 chapters.
28 അധ്യായങ്ങളെയും സംക്ഷിപ്തമായിട്ട് നമുക്ക് പറവാൻ കഴിയുന്ന മൂന്ന് വാക്കുകൾ.
Our Lord Jesus Christ.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു.
The Holy Spirit.
പരിശുദ്ധാത്മാവ്.
And the word of God.
ദൈവത്തിന്റെ വചനം.
May God bless this word.
ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.